السلام عليكم ورحمة الله وبركاته. الحمد لله، نحمده ونستعينه ونستغفره، ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له، ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدًا عبده ورسوله. أما بعد، فإن خير الكلام كلام الله، وخير السنن سنن محمد صلى الله عليه وسلم، وشر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة، وكل ضلالة في النار. ബഹുമാന്യരായ സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് അവതരിപ്പിച്ചു തന്നിട്ടുള്ള ഈ ദീൻ, അതിൽ ഒരു മുസ്ലിം എത്തിപ്പിടിച്ചിരിക്കേണ്ട വ്യത്യസ്ത പദവികളും പടികളുമുണ്ട്. അതിൽ പ്രധാനപ്പെട്ടത്, നമ്മുടെ ദീനിൽ നാം അറിഞ്ഞിരിക്കേണ്ട മൂന്ന് പ്രധാനപ്പെട്ട അടിത്തറകളാണ്, മൂന്ന് പടികളാണ്, മൂന്ന് പദവികളാണ്: അൽ ഇസ്ലാം, അൽ ഈമാൻ, അൽ ഇഹ്സാൻ എന്നീ മൂന്ന് പദവികൾ. ഇസ്ലാം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പൊതുവെ പുറമേക്കുള്ള പ്രവർത്തനങ്ങളാണ്, നമ്മുടെ ശരീരാവയവങ്ങൾ കൊണ്ട് നാം ചെയ്യുന്ന പ്രവർത്തനങ്ങൾ. ഈമാൻ എന്നതുകൊണ്ട് പൊതുവെ ഉദ്ദേശിക്കുന്നത് ഹൃദയത്തിലുള്ള വിശ്വാസമാണ്. ഇഹ്സാൻ എന്നതാകട്ടെ, ഈ പറഞ്ഞ പദവികളെല്ലാം പൂർത്തീകരിക്കുന്ന, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സൂക്ഷിച്ചുകൊണ്ടുള്ള ജീവിതമാണ്. അതിൽ എന്താണ് ഇസ്ലാം, എന്താണ് അതിൻ്റെ അർത്ഥം, അഞ്ച് ഇസ്ലാം കാര്യങ്ങൾ അവ ഏതെല്ലാമാണ്, അവയുടെ ചുരുങ്ങിയ വിശദീകരണം എന്താണ്, ഇത്രയുമാണ് കഴിഞ്ഞ ദർസുകളിൽ നാം വിവരിച്ചത്. ഇസ്ലാമിൻ്റെ പദവി കഴിഞ്ഞാൽ രണ്ടാമത്തെ ഘട്ടം ഈമാനിൻ്റെ പദവിയാണ്. ഇനി അതിനെക്കുറിച്ചാണ് ഇവിടെ വിവരിക്കാനുള്ളത്. ഗ്രന്ഥകാരൻ പറയുന്നു, അൽ മർതബത്തു സാനിയ, രണ്ടാമത്തെ പദവി എന്ന് പറഞ്ഞാൽ അൽ ഈമാൻ, ഈമാനിന്റെ പദവിയാണ്. വഹുവ ബിദ്ഉൻ വ സബ്ഊന ശുഅബ, ഈമാൻ വഹുവ അദ് ബിദ്ഉൻ വ സബ്ഊന ശുഅബ, 70 ചില്ലാനം, 70 പരം ശാഖകൾ ഉള്ളതാണ് ഈമാൻ. ബിദ്ഉ എന്ന് പറഞ്ഞാൽ 10 താഴെയുള്ള സംഖ്യകളാണ്. ബിദ്ഉൻ വ സബ്ഊൻ, 70 പരം ശാഖകളാണ് ഈമാനിനുള്ളത്. വ്യത്യസ്ത ശാഖകളുണ്ട്. ഈമാനിനെ ഒരു വൃക്ഷമായി കാണുകയാണ് എങ്കിൽ അതിന് വ്യത്യസ്തങ്ങളായ ശാഖകളുണ്ട്. ആ ശാഖകൾ പ്രധാനമായും 70 ചില്ലാനമുണ്ട്. ആ ശാഖകൾക്ക് ഉപശാഖകൾ വേറെയും ഉണ്ടായിരിക്കാം. أعلاها قول لا إله إلا الله. ആ ശാഖകളിൽ ഏറ്റവും ഉന്നതമായിട്ടുള്ളത്, ഏറ്റവും പ്രധാനപ്പെട്ട ശാഖ ഏതാണ്? ഖൗലു ലാ ഇലാഹ ഇല്ലല്ലാഹ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന വാക്കു പറയലാണ് അതിൽ ഏറ്റവും ഉന്നതമായിട്ടുള്ള ശാഖ. വഅദ്നാഹ ഇമാതതുൽ അദാ അനിൽ ത്വരീഖ്, ഈമാനിന്റെ ശാഖകളിൽ ഏറ്റവും താഴ്ന്ന ശാഖ അത് ഇമാതതുൽ അദാ, നീക്കം ചെയ്യലാണ്. അൽ അദാ, ഉപദ്രവകരമായ എന്തൊരു കാര്യവും നീക്കം ചെയ്യലാണ്. അനിൽ ത്വരീഖ്, വഴിയിൽ നിന്ന്. ഒന്നാമത്തേത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന വാക്കാണ്. ഏറ്റവും താഴെയുള്ളത് വഴിയിൽ നിന്ന് ഒരു ഉപദ്രവം കണ്ടാൽ അത് എടുത്തു നീക്കലാണ്. വൽ ഹയാഉ ശുഅബത്തുൻ മിനൽ ഈമാൻ, അൽ ഹയ എന്നത്, ലജ്ജ എന്നത് ഈമാനിന്റെ ശാഖകളിലൊന്നാണ്. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, വർക്കാനുഹു സിറ്റ, ഈമാനിന്റെ സ്തംഭങ്ങൾ ആറ് കാര്യങ്ങളാണ്. ഈമാനിന് ശാഖകളുണ്ട്, അതിന് സ്തംഭങ്ങളുണ്ട്, അർഖ്യാനുകളുണ്ട്. അവ ഏതെല്ലാമാണ്? അൻ തുഅ്മിന ബില്ലാഹി വമലായികതിഹി വകുതുബിഹി വറുസുലിഹി വൽയൗമിൽ ആഖിർ വൽഖദരി ഖൈരിഹി വശർരി. ഈമാനിന്റെ സ്തംഭങ്ങൾ ആറ് കാര്യങ്ങളാണ്. ഒന്നാമത്തേത് അൻ തുഅ്മിന ബില്ലാഹ്, നീ അല്ലാഹു സുബ്ഹാനഹു വതആലയിൽ വിശ്വസിക്കുക എന്നതാണ്. രണ്ടാമത്തെ കാര്യം, വമലായികതിഹി, അല്ലാഹുവിന്റെ മലക്കുകളിൽ വിശ്വസിക്കുക എന്നതാണ്. മൂന്നാമത്തേത്, വകുതുബിഹി, അല്ലാഹുവിന്റെ വേദഗ്രന്ഥങ്ങളിൽ വിശ്വസിക്കുക എന്നതാണ്. നാലാമത്തേത്, വറുസുലിഹി, അല്ലാഹുവിന്റെ റസൂലുകളിൽ വിശ്വസിക്കുക എന്നതാണ്. അഞ്ചാമത്തേത്, വൽയൗമിൽ ആഖിർ, അന്ത്യനാളിൽ പരലോകത്തിൽ വിശ്വസിക്കുക എന്നതാണ്. ആറാമത്തേത്, വൽ ഖദർ ഖൈരിഹി വശർരി, അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ വിധി നിർണയത്തിലും അതിലുള്ള നന്മയിലും തിന്മയിലും വിശ്വസിക്കലാണ്. ഇതാണ് ആറ് ഈമാൻ കാര്യങ്ങൾ. അല്ലാഹു വിശ്വസിക്കുക, മലക്കുകളിൽ, എൻ്റെ വേദഗ്രന്ഥങ്ങളിൽ, റസൂലുകളിൽ, അന്ത്യനാളിൽ, അല്ലാഹുവിൻ്റെ വിധി നിർണയത്തിൽ വിശ്വസിക്കുക. ഇതാണ് ഈമാനിൻ്റെ അടിത്തറകൾ. ഇസ്ലാമിൽ വിശ്വസിക്കാനുള്ള കാര്യങ്ങൾ, ഹൃദയം കൊണ്ട് വിശ്വസിക്കേണ്ട കാര്യങ്ങൾ ഈ ആറ് കാര്യങ്ങളിൽ ചുറ്റിത്തിരിയുന്നതാണ്. അള്ളാഹുവിന്റെ വിശ്വാസം മുതൽ വിധിവിശ്വാസം വരെ നാം ഈ പറഞ്ഞ ആറ് കാര്യങ്ങൾ, ഇവയിലാണ് ഇസ്ലാമിലെ വിശ്വാസ കാര്യങ്ങൾ, ഹൃദയം കൊണ്ട് വിശ്വസിക്കേണ്ട കാര്യങ്ങൾ, അവയെല്ലാം ചുറ്റിപ്പിണഞ്ഞു കിടക്കുന്നത് ഈ ആറ് വിഷയങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ്. വദ്ദലീലു ഖൗലുഹു തആല, അവദ്ദലീലു അലാ ഹാദിഹി അർക്കാനി സിത്തതി ഖൗലുഹു തആല, ഈ പറഞ്ഞ ആറ് അടിത്തറകൾ, ഈ ആറ് സ്തംഭങ്ങൾ, അവക്കുള്ള തെളിവ് അല്ലാഹുവിന്റെ ആയത്താണ്. ലൈസൽ ബിർറ അൻ തുവല്ലു വുജൂഹകും ഖിബല അൽ മശ്രിഖി വൽ മഗ്രിബ്, സൂറത്തുൽ ബഖറയിൽ ആയത്താണ്. ലൈസൽ ബിർ, നന്മ എന്ന് പറഞ്ഞാൽ, അൻ തുവല്ലു വുജൂഹകും ഖിബല അൽ മശ്രിഖി വൽ മഗ്രിബ്, നിങ്ങൾ കിഴക്കോട്ടോ പടിഞ്ഞാറോട്ടോ മുഖം തിരിക്കുക എന്നതിലല്ല നന്മയുള്ളത്. എന്നു പറഞ്ഞാൽ, ഇനി പറയാൻ പോകുന്ന വിശ്വാസ കാര്യങ്ങൾ അവ അംഗീകരിക്കാതെ, അവ ഉൾക്കൊള്ളാതെ, കേവലം നിങ്ങൾ പടിഞ്ഞാറോട്ടോ കിഴക്കോട്ടോ മുഖം തിരിച്ചതുകൊണ്ട് അത് നന്മയാവുകയില്ല. ഒരു കാര്യം നന്മയാകണമെങ്കിൽ അതെപ്പോൾ മാത്രമാണ്? അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നു, വലാകിന്നൽ ബിർറ മൻ ആമന ബില്ലാഹ്, നന്മയെന്ന് പറഞ്ഞാൽ ആദ്യം അവൻ ചെയ്യേണ്ടത് അല്ലാഹുൽ വിശ്വസിക്കലാണ്. നോക്കൂ, നിങ്ങൾ, നീ കിഴക്കോട്ടാകട്ടെ പടിഞ്ഞാറോട്ടാകട്ടെ, അത് ആ മുഖം തിരിക്കുന്നത് നിനക്ക് ഉപകാരപ്പെടണമെങ്കിൽ അത് എപ്പോൾ മാത്രമേ അത് നന്മയായി പരിഗണിക്കപ്പെടുകയുള്ളൂ? വലാകിന്നൽ ബിർറ മൻ ആമന ബില്ലാഹ്, നന്മയായി തീരുന്നത് നീ അല്ലാഹുൽ വിശ്വസിച്ചു തുടങ്ങുമ്പോഴാണ്. ചില ആളുകൾ ഈ ആയത്തുകൾ പറഞ്ഞുകൊണ്ട് പറയുകണ്ടില്ലേ, പ്രവർത്തനമൊന്നും വേണ്ടതില്ല, നിസ്കരിച്ചാലും ഇല്ലെങ്കിലും കാര്യമില്ല. അതല്ല അതിന്റെ അർത്ഥം. അള്ളാഹുവിൽ വിശ്വസിക്കാതെ നീ നിസ്കരിച്ചിട്ടുണ്ട് എങ്കിൽ നിനക്ക് ഫലമില്ല. അള്ളാഹുവിൽ വിശ്വസിക്കാതെ നീ നോമ്പ് നോറ്റിട്ടുണ്ട് എങ്കിൽ നിനക്ക് ഫലമില്ല. അള്ളാഹുവിൽ വിശ്വസിക്കാതെ നീ ദാനധർമ്മം നൽകിയിട്ടുണ്ട് എങ്കിൽ നിനക്ക് ഫലമില്ല. വലാകിന്നൽ ബിർറ മൻ ആമന ബില്ലാഹ്, നന്മ എപ്പോഴാണ് നന്മയാകുന്നത്? അള്ളാഹുവിൽ വിശ്വസിക്കുമ്പോഴാണ്. വലാകിന്നൽ ബിർറ മൻ ആമന ബില്ലാഹി വൽ യൗമിൽ ആഖിർ, അതുപോലെ തന്നെ പരലോകത്തിൽ വിശ്വസിക്കണം. വൽമലായികതി വൽ കിതാബി വൻ നബിയീൻ, മലക്കുകളിലും അള്ളാഹുവിന്റെ വേദഗ്രന്ഥങ്ങളിലും നബിമാരിലും വിശ്വസിക്കണം. സൂറത്തുൽ ബഖറയിലെ 177-ാമത്തെ ആയത്താണ്. ഈ പറഞ്ഞ ആയത്തിൽ ഇസ്ലാം ഈമാൻ കാര്യങ്ങളിൽ അഞ്ച് കാര്യങ്ങൾ എണ്ണി പറഞ്ഞിരിക്കുന്നു. ഇനി ഖളാ ഖദറുള്ള വിശ്വാസം, അത് ഖുർആൻ വേറെ സ്ഥലത്ത് പറഞ്ഞിട്ടുണ്ട്. അള്ളാഹു പറഞ്ഞു, വദലീലുൽ ഖദരി ഖൗലുഹു തആല, അള്ളാഹുവിന്റെ വിധി നിർണയത്തിലുള്ള വിശ്വാസം അത് ഈമാനിൽ പെട്ടതാണ് എന്നതിനുള്ള തെളിവ് അള്ളാഹുവിന്റെ ആയത്താണ്. ഇന്നാ കുല്ല ഷൈഇൻ ഖലഖ്നാഹു ബിഖദർ, നാം എല്ലാത്തിനെയും സൃഷ്ടിച്ചിട്ടുള്ളത് ബിഖദർ, അള്ളാഹുവിന്റെ ഖദർ പ്രകാരമാണ്, അവന്റെ വിധി നിശ്ചയപ്രകാരമാണ് എന്ന് ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്. ശരി സഹോദരങ്ങളെ, ഇത്രയും നാം പറഞ്ഞു. അതിപ്പോ നമ്മൾ പറഞ്ഞത് ഈമാനിന്റെ പദവിയാണ് ഇസ്ലാമിലെ രണ്ടാമത്തെ പദവി. പിന്നെ നമ്മൾ പറഞ്ഞു ഈമാൻ, അത് വ്യത്യസ്ത ശാഖകളുണ്ട്, 70-ൽ പരം ശാഖകളുണ്ട്. അതിൽ ഏറ്റവും ഉയർന്നത് ലാ ഇലാഹ ഇല്ലല്ലാഹ്, ഏറ്റവും താഴെയുള്ളത് വഴിയിൽ നിന്ന് ഉപദ്രവം നീക്കലാണ്. ഹയ ലജ്ജ എന്നത് ഈമാനിന്റെ ശാഖയിൽപ്പെട്ടതാണ്. ഈമാനിന് ആറ് സ്തംഭങ്ങളുണ്ട്, അള്ളാഹുവിൽ വിശ്വാസം മുതൽ വിധിവിശ്വാസം വരെ. ഇതിനുള്ള തെളിവുകൾ ഇത്രയുമാണ് നമ്മൾ പറഞ്ഞത്. ശരി, ഈ പറഞ്ഞതിൽ പഠിക്കാൻ അനേകം പാഠങ്ങളുണ്ട്. അതിലൊന്നാമത്തെ കാര്യം, ഈമാൻ എന്ന് പറഞ്ഞാൽ പൊതുവെ നമ്മൾ വിശ്വാസം എന്നാണ് മലയാളത്തിൽ അതിന് അർത്ഥം പറയാറുള്ളത്. ഈമാൻ എന്നതുകൊണ്ട് അഹ്ലു സുന്നത്തി വൽ ജമാഅ ഉദ്ദേശിക്കുന്നത് മൂന്ന് കാര്യങ്ങളാണ്. കേവലം വിശ്വാസമെന്ന് നമ്മൾ അർത്ഥം പറയാറുണ്ട് എങ്കിലും ഈമാൻ എന്നതുകൊണ്ട് അഹ്ലു സുന്നത്തി വൽ ജമാഅ ഉദ്ദേശിക്കുന്നത് മൂന്ന് കാര്യങ്ങളാണ്. ഒന്നാമത്തെ കാര്യം ഖൗലുൻ ബിൽ ലിസാൻ. ഒന്നാമത്തെ കാര്യം ഈമാൻ എന്ന് പറഞ്ഞാൽ ഖൗലുൻ ബിൽ ലിസാൻ, നാവുകൊണ്ട് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ് എന്നത് ചൊല്ലി പറയലാണ്. ഇത് ആളുകളിൽ പലരും മനസ്സിലാക്കാറില്ല. ചില ആളുകൾ ഇത് മനസ്സിലാക്കാത്തത് കൊണ്ടാണ് ഖുർആൻ പരിഭാഷ എടുത്തു വായിച്ചിട്ട് ദീന് അവന് തോന്നിയതുപോലെ വ്യാഖ്യാനിക്കുന്നത്. ചില ആളുകൾ പറയും, കണ്ടില്ല, ഖുർആനിൽ അള്ളാഹു വിശ്വസിക്കാനേ പറഞ്ഞിട്ടുള്ളൂ, ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയണം, മുഹമ്മദ് റസൂലുള്ളാഹ് പറയണമെന്നൊന്നും ഖുർആനിലില്ല. അത് ഇത് മനസ്സിലാക്കാത്തത് കൊണ്ടാണ്. ഖുർആനിൽ ഈമാൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മൂന്ന് കാര്യങ്ങളാണ്. ഒന്നാമത്തെ കാര്യം ഖൗലുൻ ബിൽ ലിസാൻ, നാവുകൊണ്ട് പറയലാണ്. എന്താണ് പറയേണ്ടത്? അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ്. അത് ഒരാൾ പറഞ്ഞിട്ടില്ല എങ്കിൽ, നാവുകൊണ്ടത് അവൻ ചൊല്ലി പറഞ്ഞിട്ടില്ല എങ്കിൽ, അത് അവന് പറയാൻ സാധിച്ചിട്ടും അവനത് അംഗീകരിച്ചിട്ടില്ല, നാവുകൊണ്ട് പറഞ്ഞിട്ടില്ല എങ്കിൽ, അവൻ മുസ്ലിമല്ല, മുഅ്മിനല്ല, അവൻ കാഫിറാണ്. ഇസ്ലാമിലെ എല്ലാ ഇബാദത്തുകളും അവൻ ചെയ്താലും, അഞ്ചു നേരം നിസ്കരിക്കുകയും അതിന്റെ റവാത്തിബുകൾ പാലിക്കുകയും റമദാനിൽ നോമ്പെടുക്കുകയും സക്കാത്ത് കൊടുക്കുകയും സുന്നത്തായ സദഖ നൽകുകയും മുസ്ലിമാണ് എന്ന പേരിൽ ഹജ്ജ് നിർവഹിക്കുകയും ചെയ്താൽ പോലും, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ് എന്ന വാക്ക് പറയാത്തിടത്തോളം അവൻ മുഅ്മിനല്ല, അവൻ അല്ലാഹുൽ വിശ്വസിച്ചിട്ടില്ല, അവൻ മലക്കുകളിൽ വിശ്വസിച്ച ഒന്നിനും വിശ്വസിച്ചിട്ടില്ല, അവൻ കാഫിറാണ്, അവൻ അല്ലാഹുൽ വിശ്വസിച്ചിട്ടില്ല. ഈമാൻ എന്നതുകൊണ്ട് ഒന്നാമത്തെ ഉദ്ദേശം ഖൗലുൻ ബിൽ ലിസാൻ, നാവുകൊണ്ട് പറയലാണ്. രണ്ടാമത്തെ ഈമാനിന്റെ ഭാഗം എന്താണ്? ഉലമാക്കൽ പറഞ്ഞു, ഇഅ്തിഖാദുൻ ബിൽ ഖൽബ്. രണ്ടാമത്തെ കാര്യം ഹൃദയം കൊണ്ട് വിശ്വസിക്കലാണ്. നാവുകൊണ്ട് ഒരാൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞു, പക്ഷെ അത് അയാളുടെ ഹൃദയത്തിൽ അയാൾ വിശ്വസിച്ചിട്ടില്ല എങ്കിലോ, നാവുകൊണ്ട് പറഞ്ഞതുകൊണ്ട് കാര്യമില്ല. അവൻ പുറമേക്ക് നമ്മുടെ അരികിൽ മുസ്ലിമാണ് എങ്കിലും അള്ളാഹുവിന്റെ അരികിൽ അവൻ മുസ്ലിമായിട്ടില്ല. മുനാഫിഖുകളെ പോലെ അവർ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അഷ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ് എന്നത് നാവുകൊണ്ട് പറഞ്ഞിട്ടുണ്ട്, പക്ഷെ അവരുടെ ഹൃദയത്തിൽ ഈ പറഞ്ഞ വിശ്വാസം പ്രവേശിച്ചിട്ടില്ല. അതുകൊണ്ട് അവരാരായി? മുനാഫിഖുകളായി. എന്താണ് അവരെ കുറിച്ച് അള്ളാഹു പറഞ്ഞത്? ഇന്നൽ മുനാഫിഖീന ഫി ദർക്കിൽ അസ്ഫൽ മിനന്നാർ. മുനാഫിഖുകൾ, കപട വിശ്വാസികൾ, അവർ നരകത്തിന്റെ ഏറ്റവും അടിത്തട്ടിലാണ്. ഒന്നാമത് വേണ്ടത് നാവുകൊണ്ട് പറയണം, രണ്ടാമത് വേണ്ടത് ഹൃദയം കൊണ്ട് വിശ്വസിക്കണം. അള്ളാഹു വിശ്വസിക്കാൻ പറഞ്ഞ കാര്യങ്ങൾ ഒരാൾ വിശ്വസിക്കണം. മൂന്നാമത്തെ കാര്യം വഅമലുൻ ബിൽ അർക്കാൻ, ശരീരത്തിലെ അവയവങ്ങൾ കൊണ്ട് അള്ളാഹു പ്രവർത്തിക്കാൻ പറഞ്ഞ കാര്യങ്ങൾ പ്രവർത്തിക്കണം. ഉദാഹരണത്തിന് നിസ്കാരം. നീ മുസ്ലിമാണോ? നിസ്കരിച്ചിരിക്കണം. നിസ്കാരം ഉപേക്ഷിച്ചാലോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പറഞ്ഞതുപോലെ, നമുക്കും മുശ്രിക്കുകൾക്കും ഇടയിലുള്ള, നമുക്കും കുഫാറുകൾക്കും ഇടയിലുള്ള വേർതിരിവ് എന്ന് പറയുന്ന നിസ്കാരമാണ്. ഒരാൾ നിസ്കാരം ഉപേക്ഷിച്ചാൽ, ഒരാൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുന്നു, ഈ പറഞ്ഞതൊക്കെ ഹൃദയത്തിൽ വിശ്വസിക്കുന്നു എന്ന് അവകാശപ്പെടുന്നു, പക്ഷെ നിസ്കരിച്ചിട്ടില്ലെങ്കിലോ? നിസ്കാരം എന്ന പ്രവൃത്തി അവൻ ഉപേക്ഷിച്ചു, കാഫറായി. അതല്ലെങ്കിൽ ഒരാൾ ദീനിൽപ്പെട്ട ഒരു പ്രവൃത്തിയും ചെയ്യുന്നില്ലെങ്കിലോ? അവൻ കാഫറായി, മുസ്ലിമല്ല. ഈ മൂന്ന് കാര്യങ്ങൾ ഉൾക്കൊള്ളുന്നതാണ് ഇസ്ലാമിന്റെ ഭാഷയിൽ ഈമാൻ എന്ന് പറയുന്നത്. അതുകൊണ്ട് ഖുർആനിൽ ഇത് പലപ്പോഴും ശ്രദ്ധിക്കാത്തൊരു കാര്യമാണ്. ചില ആളുകൾ പരിഭാഷ വായിക്കുന്നത് കൊണ്ട് ഈ കാലഘട്ടത്തിൽ ഉണ്ടായിട്ടുള്ള അപകടങ്ങളിൽ ഒന്നാണിത്. ചിലരുടെ ധാരണ ഈമാൻ എന്ന് പറഞ്ഞാൽ കേവലം ഹൃദയത്തിൽ മാത്രം ഉണ്ടാകേണ്ട കാര്യമാണ് എന്നാണ്. അവന്റെ നാവിൽ എന്തുണ്ടായാലും പ്രശ്നമില്ല, അവന്റെ പ്രവർത്തനങ്ങൾ എങ്ങനെയായാലും കുഴപ്പമില്ല എന്ന് ധരിക്കുന്ന വലിയൊരു ഭാഗം ആളുകളോ. യഥാർത്ഥത്തിൽ ഈമാൻ എന്നാൽ ഈ മൂന്ന് കാര്യങ്ങളുമാണ്. എന്താണ് അതിനുള്ള തെളിവ്? ഞാനിപ്പോ ഇത്രയും പറഞ്ഞല്ലോ, നാവുകൊണ്ട് പറയണം, ഹൃദയം കൊണ്ട് വിശ്വസിക്കണം, ശരീരം അവയവങ്ങൾ കൊണ്ട് പ്രവർത്തിക്കണം, ഇതാണ് ഈമാൻ എന്ന് ഞാൻ പറഞ്ഞു. എന്റെ ഇതിനുള്ള തെളിവ് നമ്മളിപ്പോൾ കേട്ട ഹദീസ് തന്നെയാണ്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അൽ ഈമാനു ബിദ്ഉൻ വശബ്ഊന ശുഅബ, ഈമാൻ 70 പരം ശാഖകളാണ്. അഅലാഹ ഖൗലു ലാ ഇലാഹ ഇല്ലല്ലാഹ്, അതിലേറ്റവും ഉന്നതമായത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന വാക്കാണ്. നോക്കൂ നിങ്ങൾ, എന്താ ഈമാനിലെ ഒന്നാമത്തെ കാര്യമായി നമ്മൾ പറഞ്ഞത്? നാവ് കൊണ്ട് ചൊല്ലി പറയല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്ന ഈമാനിൽ ഏറ്റവും ഉന്നതമായ ശാഖ ഏതാണ്? ഖൗലു ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നത് പറയലാണ് ഈമാനിന്റെ ഒന്നാമത്തെ ശാഖ പറയലാണ്. കഴിഞ്ഞില്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഈമാനിന്റെ ഏറ്റവും താഴ്ന്ന ശാഖ ഏതാണ്? വഴിയിൽ നിന്ന് പ്രയാസമെടുത്ത് നീക്കലാണ്. അത് ശരീരാവയവങ്ങൾ കൊണ്ടുള്ള പ്രവർത്തനമാണ്. വൽഹയാഉ ശുഅബത്തുൻ മിനൽ ഈമാൻ, ഹയ എന്നത് ലജ്ജ എന്നത് ഈമാനിന്റെ ശാഖകളിൽ ഒന്നാണ്. ലജ്ജ എവിടെയാണ് ഉണ്ടാവുക? നാവുകൊണ്ടാണോ ലജ്ജ ഉണ്ടാവുന്നത്? അല്ല, ശരീരത്തിന്റെ അവയവങ്ങൾ കൊണ്ട് പ്രവർത്തിക്കുന്ന കാര്യമല്ല, അത് ഹൃദയത്തിലുള്ളതാണ്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഹയാഉ മിനൽ ഈമാൻ, ഹയ എന്നത് ഈമാനിൽ പെട്ടതാണ്. നോക്കൂ, ഈ മൂന്ന് കാര്യങ്ങളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിൽ പറഞ്ഞു. നാവ് കൊണ്ടുള്ള പറച്ചിൽ, ശരീരാവയവങ്ങൾ കൊണ്ടുള്ള പ്രവർത്തനം, ഹൃദയം കൊണ്ടുള്ള വിശ്വാസം, ഇത് മൂന്നുമാണ് ഈമാൻ. ഇതിലേതിലൊന്ന് മാറ്റി നിർത്തിയാൽ അത് ഈമാൻ ആവുകയില്ല. ഇത് പ്രത്യേകം ഈ കാലഘട്ടത്തിൽ നമ്മൾ പഠിക്കേണ്ടതുണ്ട്. എന്തുകൊണ്ട്? ജനങ്ങളിൽ ചിലർ ഇപ്പോൾ നാവുകൊണ്ട് എന്തു പറയുന്നതും കുഴപ്പമാക്കുന്നില്ല. ചില ആളുകൾ പഴയകാല ജഹമി അഖീദ, ജഹമിയത്ത് എന്ന് പറയുന്ന പിഴച്ച കക്ഷികളിൽപ്പെട്ട, ഇസ്ലാമിലെ ഏറ്റവും കടുത്ത പിഴച്ച കക്ഷികളിൽ ഒന്നാണ് ജഹമിയത്ത് എന്ന വിഭാഗം. അവർ പറഞ്ഞിരുന്നത്, ഒരാൾ ഹൃദയത്തിൽ അള്ളാഹുവിനെ അറിഞ്ഞു കഴിഞ്ഞാൽ അവന്റെ വിശ്വാസം ശരിയായി എന്നാണ് അവർ പറഞ്ഞു. ഒരാൾ അള്ളാഹുവിനെ അറിഞ്ഞു കഴിഞ്ഞാൽ, മലക്കുകളുണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ അറിഞ്ഞു കഴിഞ്ഞാൽ അവൻ വിശ്വസിച്ചു മുഅ്മിനാണ്, അവന്റെ ഈമാൻ നബിമാരുടെ ഈമാൻ പോലെയാണ്. ഒരാൾ അള്ളാഹുണ്ട് അറിഞ്ഞാൽ, ഒരാൾ നബിമാരുണ്ട് എന്ന് അറിഞ്ഞാൽ, അത് നാവോട് പറഞ്ഞിട്ടില്ലെങ്കിലും വേണ്ടില്ല, ഒന്നും പ്രവർത്തിച്ചിട്ടില്ലെങ്കിലും കുഴപ്പമില്ല, വിശ്വസിച്ചിട്ടില്ലെങ്കിലും കുഴപ്പമില്ല, അവൻ ആരാണ്? മുഅ്മിനാണ്. കേവലം മുഅ്മിനല്ല, പിന്നെയോ നബിമാരുടെ ഈമാൻ പോലെ ഈമാനുള്ളവനാണ്. ജഹമിയത്ത് എന്ന് പറയുന്ന പിഴച്ച കക്ഷിയുടെ വാദമായിരുന്നു അത്. ഈ കാലഘട്ടത്തിലും സമാനമായ ചിന്താഗതികളുള്ള യുക്തിവാദികളെ കാണാം, ഇസ്ലാമിക യുക്തിവാദികൾ. ചില മാഷന്മാരും മറ്റും പറയുന്നത് കേട്ടില്ലേ നിങ്ങൾ? അല്ലേ, ഇന്ന മാസ്റ്ററും ഇന്ന സംഗീതജ്ഞനും ഇന്ന കൊമേഡിയനും, വലൈക്കും സ്സലാം വറഹ്മത്തുള്ളാഹി, ഇന്ന കൊമേഡിയനും ഒന്നും ഇല്ലാത്ത സ്വർഗം, ആ സ്വർഗത്തിലേക്ക് ഞാനില്ല, അവരൊക്കെ നരകത്തിലാണ് എങ്കിൽ ആ നരകം എനിക്കും വേണം. എന്തെങ്കിലും പറയാൻ കാരണം, അവന്റെ ധാരണ കേവലം എന്തെങ്കിലും ഒന്ന് അറിഞ്ഞാൽ മതി, നാട്ടുകാർക്ക് ഒന്നോ രണ്ടോ ഉപകാരം ചെയ്താൽ മതി, അവൻ സ്വർഗത്തിലാണ് എന്നാണ് ഇയാൾ ധരിക്കുന്നത്. അല്ല, ഇസ്ലാമിലെ ഈമാൻ എന്ന് പറഞ്ഞാൽ ഹൃദയം കൊണ്ട് വിശ്വസിക്കണം, നാവുകൊണ്ട് പറയണം, ശരീരാവയവങ്ങൾ കൊണ്ട് പ്രവർത്തിക്കണം, അല്ലാതെ ഈമാൻ ആവുകയില്ല. വേറെ ചില ആളുകൾ പറയുന്നു, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നത് നാവുകൊണ്ട് പറഞ്ഞാൽ മതി, നിന്റെ ഹൃദയത്തിലെ വിശ്വാസത്തിൽ പിഴവുണ്ടായാൽ കുഴപ്പമില്ല, നീ എന്ത് ചെയ്താലും കുഴപ്പമില്ല. നമ്മുടെ നാട്ടിൽ പൗരോഹിത്യം ജനങ്ങളെ പഠിപ്പിക്കുന്ന വിശ്വാസം ഇതാണ്. പൗരോഹിത്യം അവരുടെ അരികിൽ പറഞ്ഞു നോക്കൂ, നിങ്ങൾ ഇതാ ഈ ചെയ്യുന്നത്, നിങ്ങൾ ഖബറിന് സുജൂദ് ചെയ്താൽ ഇത് ശിർക്കല്ലേ, നിങ്ങൾ മുഹയിദ്ദീൻ ഷെയ്ഖയെ കാത്തുരക്ഷിക്കണേ എന്ന് വിളിച്ചു പ്രാർത്ഥിച്ചാൽ അത് ശിർക്കല്ലേ എന്ന് ചോദിച്ചാൽ അവരെന്താ പറയാ? ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് നാവുകൊണ്ട് പറഞ്ഞവനാണ് ഞാൻ, അള്ളാഹു ആണ് റബ്ബ് എന്ന് വിശ്വസിച്ചവനാണ് ഞാൻ, പിന്നെ എനിക്ക് ശിർക്ക് വരില്ല. അവരുടെ കണ്ണിൽ വിശ്വാസവും നാവുകൊണ്ടുള്ള പറച്ചിലും ഉണ്ടായാൽ ഈമാനായി, പക്ഷേ പ്രവർത്തനം എന്തായാലും കുഴപ്പമില്ല. ഇത് പിഴച്ച വിശ്വാസമാണ്, ഇസ്ലാമിലെ വിശ്വാസമല്ല. ഒരാൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാ എന്ന് പറഞ്ഞു, അള്ളാഹു സമദാണ് എന്ന് പറഞ്ഞു, അള്ളാഹു ആണ് ഇലാഹ് എന്ന് പറഞ്ഞു, എന്നിട്ടായാലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ ചീത്ത പറഞ്ഞാലോ? മുസ്ലിമാണോ? അല്ലേ, റസൂലുള്ളാനെ ചീത്ത പറഞ്ഞു എന്നായിരിക്കും, അത് മുസ്ലിമാണോ? അല്ല, അത് മുസ്ലിമല്ല. ഈ പറഞ്ഞതൊക്കെ വിശ്വസിച്ചിട്ടും കല്ലേ ഇസ്ലാം എന്ന് പുറത്തു പോകും. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നതുപോലെ ഈമാൻ എന്ന് പറഞ്ഞാൽ ഈ മൂന്ന് കാര്യങ്ങളുമാണ്. അള്ളാഹുവിൽ വിശ്വസിക്കണം, നാവുകൊണ്ട് പറയണം, ശരീരാവയവങ്ങൾ കൊണ്ട് പ്രവർത്തിക്കണം. ഈ കാലഘട്ടത്തിൽ ദീനിനെ നിസ്സാരവൽക്കരിക്കുന്ന വലിയൊരു വിഭാഗം ആളുകൾ, അവരുടെ ധാരണ എന്താണ്? ഈമാൻ എന്ന് പറഞ്ഞാൽ ഹൃദയത്തിലാണ്. ചില ആളുകളോട് ഇതായ മോനെ ഇത് ചെയ്യാൻ പറ്റില്ല, ഹറാമാണ്. അപ്പൊ എന്താ പറയാ? എന്റെ ഡ്രസ്സുമ്മക്കും ഞാൻ നടക്കുന്നതും ഞാൻ നിസ്കരിക്കുന്നതും നോക്കിയിട്ടല്ല അല്ല ഇരിക്കുന്നത്. ഇതൊന്നും അല്ലാക്ക് വേണ്ടതില്ല, എന്റെ ഹൃദയം നന്നായാൽ മതി. ഹൃദയം നന്നായതിനോട് മുഅ്മിൻ ഇതൊന്നും നോക്കുന്ന കാര്യമല്ല, അള്ളാന്റെ അടുത്ത് ഇതൊന്നും നോക്കലല്ല അള്ളാക്ക് പരിപാടി എന്നൊക്കെ പറയും. ഇത്ര എത്ര ഗുരുതരമായ വാക്ക് വരുന്ന ആൾക്കാരുണ്ട്. അവർ എന്നിട്ട് ചിലപ്പോൾ ഹദീസും പറയും, അള്ളാഹുകളെ ഹൃദയത്തിലേക്കല്ലേ നോക്കുന്നത്, ഖുർആനിലില്ലേ? ഹൃദയത്തിലേക്ക് നോക്കുന്നത് എന്താണ്? ഹൃദയത്തിലേക്ക് മാത്രമല്ല, ഹൃദയത്തിലേക്കും നിന്റെ നാവിലേക്കും നിന്റെ പ്രവർത്തനങ്ങളിലേക്കും അള്ളാഹു നോക്കുന്നുണ്ട്. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പറഞ്ഞു, അലാ ഇന്ന ഫിൽ ജസദി മുദ്ഗ, അറിയണം നിങ്ങളുടെ ശരീരത്തിൽ ഒരു മാംസ കഷ്ണമുണ്ട്. ഇദാ സലഹത് സലഹൽ ജസദു കുല്ലു, അത് ശരിയായാൽ ശരീരം മുഴുവൻ ശരിയായി. എന്താ പറഞ്ഞത്? ഹൃദയം നന്നായാൽ അതിന്റെ അടയാളം എവിടെയൊക്കെ ഉണ്ടാവും? ശരീരത്തിലുണ്ടാകും. എൻ്റെ ഹൃദയം നന്നാണ് എങ്കിൽ എൻ്റെ വസ്ത്രം നന്നാകും, നീ കഴിക്കുന്ന ഭക്ഷണം നന്നാകും, നീ ചെയ്യുന്ന കച്ചവടം നന്നാകും, നിന്റെ സംസാരം നന്നാകും, നിന്റെ പ്രവർത്തനം നന്നാകും, നിന്റെ ഇബാദത്തുകൾ അധികരിക്കും. ഹൃദയം നന്നായാൽ ശരീരം നന്നാവണം. അല്ല, എന്റെ ഹൃദയത്തിലേക്ക് അല്ല നോക്കുന്നുള്ളൂ, എന്റെ പ്രവർത്തനം നോക്കുന്നില്ല എന്നിട്ട് തോന്നി ചെയ്യാന്നല്ല എന്റെ അർത്ഥം. ഇദാ സലഹത് സലഹൽ ജസദു കുല്ലു, അത് നന്നായാൽ അവന്റെ ശരീരം നന്നാകും. വഇദാ ഫസദത് ഫസദൽ ജസദു കുല്ലു, അവന്റെ ഹൃദയം മോശമായാൽ അവന്റെ ശരീരം മുഴുവൻ മോശമാകും. അതുകൊണ്ടാണ് പണ്ഡിതന്മാർ പറഞ്ഞു, കവികളൊക്കെ പറഞ്ഞു, ഒരു മനുഷ്യൻ അവന്റെ ഹൃദയം അത് എത്ര നല്ലതാണ് എത്ര വൃത്തിയായിട്ടാന്ന് മനസ്സിലാക്കണേ അവന്റെ സംസാരം ശ്രദ്ധിച്ചാൽ മതി. കാരണം ഹൃദയത്തിൽ നിന്ന് കോരി പുറത്തേക്കിടാനുള്ള സ്പൂണാണ് നമ്മുടെ നാവ്. ഇതിലെന്താണോ ഉള്ളത് അതാണ് കോരിയിട്ട് നാവിൽ നിന്ന് പുറത്തേക്ക് വരാം. അപ്പോൾ ഹൃദയം നന്നായാൽ അതിന്റെ അടയാളങ്ങൾ പുറത്തുണ്ടാകണം. സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അലാ വഹിയൽ ഖൽബ്, ഞാൻ ഈ പറഞ്ഞ അവയവം ഏതാണ്? ഹൃദയമാണ്. അത് നന്നായാൽ അതിൽ നല്ല വിശ്വാസങ്ങളും മോശമല്ലാത്ത ശുദ്ധമായ വിശ്വാസവും ഉണ്ടായാൽ അതിന്റെ അടയാളങ്ങൾ നിന്റെ പ്രവർത്തനത്തിൽ ഉണ്ടായിരിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് തന്നെ പറഞ്ഞു, ഇന്നല്ലാഹ ലാ യൻസുറു ഇലാ അംവാലിക്കും വലാ ഇലാ സുവരിക്കും, അല്ലാഹു നോക്കുന്നത് നിങ്ങളുടെ സമ്പത്തിലേക്കല്ല, അതല്ലെങ്കിൽ അല്ലാഹു നോക്കുന്നത് നിങ്ങളുടെ ശരീരത്തിലേക്കല്ല. എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ശരീരം കറുത്തിട്ടാണോ വെളുത്തിട്ടാണോ, നിങ്ങൾ ഉയരം കുറഞ്ഞവനാണോ കൂടിയവനാണോ, ഇതൊന്നുമല്ല അല്ലാഹു നോക്കുന്നത്. وَلَكِنْ يَنْظُرُ إِلَى قُلُوبِكُمْ وَأَعْمَالِكُمْ, അല്ലാഹു നോക്കുന്നത് നിങ്ങളുടെ ഹൃദയത്തിലേക്കും നിങ്ങളുടെ പ്രവർത്തനത്തിലേക്കുമാണ്. നോക്കൂ, നിങ്ങൾ ഈ ഹദീസ് ചിലർ പകുതിച്ചു മുറിച്ചിട്ട് അവർക്ക് ഉദ്ദേശിച്ച അർത്ഥം പറയും, അങ്ങനെ ഹദീസ് വന്നിട്ടുണ്ട്. പക്ഷേ അതിന്റെ പൂർത്തീകരണം ഇങ്ങനെയാണ്, وَلَكِنْ يَنْظُرُ إِلَى قُلُوبِكُمْ, അല്ലാഹു നിങ്ങളുടെ ഹൃദയത്തിലേക്ക് നോക്കുന്നുണ്ട്, അതോടൊപ്പം وَأَعْمَالِكُمْ നിങ്ങളുടെ പ്രവർത്തനത്തിലേക്ക് നോക്കുന്നുണ്ട്. ബിരിയാണിക്ക് താഴെ വസ്ത്രം വലിച്ചഴിച്ച് നടക്കും, പറഞ്ഞു കഴിഞ്ഞാൽ പറയും, ഏയ് എനിക്ക് എന്റെ ഹൃദയത്തിൽ അഹങ്കാരമുണ്ട് എന്നാരാ പറഞ്ഞത്? നിന്റെ ഹൃദയം നന്നായാൽ നിന്റെ ഹൃദയത്തിൽ വിനയമുണ്ടായാൽ അതിന് യോജിച്ച വസ്ത്രം നീ ധരിക്കോളൂ, അഹങ്കാരത്തിന്റെ അടയാളം ഉണ്ടാക്കുന്ന വസ്ത്രം നീ ധരിക്കില്ല. അങ്ങനെ പറഞ്ഞതിന്റെ അർത്ഥം അല്ലാഹുവും അവന്റെ റസൂലും സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്ന ഏതൊരു ഇബാദത്താകട്ടെ അത് നല്ല ഹൃദയത്തിന് പറ്റിയതാണ്. അതിലേതെങ്കിലും ഒരു ഇബാദത്ത് നീ ഉപേക്ഷിക്കുന്നുണ്ട് എങ്കിൽ, ഏതെങ്കിലും ഒന്ന് നിനക്ക് പറ്റുന്നില്ല എങ്കിൽ, അതിന്റെ അർത്ഥം ഞാൻ അത്രമാത്രം നിന്റെ ഹൃദയം ശരിയായിട്ടില്ല എന്നാ. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് ജീവിച്ചിരുന്നത് എങ്ങനെയാണ്? എന്റെ ഹൃദയം നല്ലതാണ്, എനിക്ക് തോന്നിയ പ്രവർത്തനം ഞാൻ ചെയ്യുന്ന പറഞ്ഞിട്ടാണോ? അല്ല, അവിടുത്തെ ഹൃദയം ഏറ്റവും ശുദ്ധമായിരുന്നു, അവിടുത്തെ പ്രവർത്തനം ഏറ്റവും ശുദ്ധമായിരുന്നു. ഏറ്റവും നല്ല വാക്ക് പറഞ്ഞവർ, ഏറ്റവും നല്ല സ്വഭാവമുള്ളവർ, ഏറ്റവും നല്ല മേന്മകളുള്ളവർ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എന്റെ ഹൃദയം നന്നാൻ പ്രവർത്തനം എന്തെങ്കിലും ആയിക്കോട്ടെ എന്ന് പറഞ്ഞു ഇല്ല. സഹാബികൾ അങ്ങനെയായിരുന്നു അല്ല, സഹാബികളുടെ ഹൃദയം നന്നായിരുന്നു, അതുപോലെ തന്നെ അവരുടെ പ്രവർത്തനങ്ങളും നല്ലതായിരുന്നു. അപ്പോൾ ഈ കാലഘട്ടത്തിൽ പലപ്പോഴും യുവാക്കൾ കുട്ടികൾ അവരോട് ദീനിയായ കാര്യങ്ങൾ ഉപേക്ഷിച്ചാൽ അവർ പറയും, നിസ്കാരത്തിലും നോമ്പിലൊന്നല്ല കാര്യം, ഹൃദയം നന്നാവണം. എന്താ പറഞ്ഞതിന്റെ അർത്ഥം? ഹൃദയം നന്നായാലും നിസ്കാരം ഉണ്ടാവൂലേ? ഹൃദയം നന്നായ ഒരു നോമ്പുണ്ടാവൂലേ? ഹൃദയം നന്നായ ഒരു ഇബാദത്ത് ഉണ്ടാവില്ലേ? ഹൃദയം നന്നായി എന്നതിന്റെ അടയാളമാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, അള്ളാഹുവിനെ സൂക്ഷിക്കൂ എന്ന ഉപദേശം ലഭിക്കുമ്പോൾ ഇത്തരം കുതർക്കങ്ങൾ പറയുക എന്നത് ഒരു മുസ്ലിമിന് യോജിച്ചതല്ല. ശരി, ഈമാനിന്റെ അർക്കാനുകൾ സ്തംഭങ്ങൾ ആറ് കാര്യങ്ങളാണ് എന്ന് പറഞ്ഞു. ഒന്നാമത്തെ കാര്യം അള്ളാഹുവിലുള്ള വിശ്വാസമാണ്. അള്ളാഹുവിലുള്ള വിശ്വാസം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നാല് കാര്യങ്ങളാണ്. മുൻപ് നമ്മളതിവിടെ പറഞ്ഞിട്ടുണ്ട്. അള്ളാഹുവിലുള്ള വിശ്വാസം എന്ന് പറഞ്ഞാൽ നാല് കാര്യങ്ങളാണ്. ഒന്ന്, അള്ളാഹു ഉണ്ട് എന്ന് വിശ്വസിക്കുക. രണ്ട്, അള്ളാഹു മാത്രമാണ് എൻ്റെ റബ്ബ്, അവനാണ് എന്നെ പഠിച്ചത്, അവനാണ് എനിക്ക് ഉപജീവനം നൽകുന്നത്, അവനാണ് മഴ പെയ്യിപ്പിക്കുന്നത്, അവനാണ് ഭക്ഷണം നൽകുന്നത്, അവനാണ് ആകാശഭൂമികളെ പഠിച്ചത്, അവനാണ് സർവ്വതിൻ്റെയും ഉടമസ്ഥൻ. ഇങ്ങനെ അള്ളാഹുവാണ് എൻ്റെ റബ്ബ് എന്ന് വിശ്വസിക്കുക, രണ്ടാമത്തെ കാര്യം. മൂന്നാമത്തെ കാര്യം, അള്ളാഹുവാണ് എൻ്റെ ഇലാഹി എന്ന് വിശ്വസിക്കുക. എന്തായാലും അർത്ഥം, അള്ളാഹുക്ക് മാത്രമേ ഞാൻ ഇബാദത്ത് ചെയ്യാൻ പാടുള്ളൂ, വേറൊരാളെയും വിളിച്ച് പ്രാർത്ഥിക്കാൻ പാടില്ല, വേറൊരാളോട് സഹായം തേടാൻ പാടില്ല, അള്ളാഹുവിനെ മാത്രമേ ഭരമേൽപ്പിക്കാൻ പാടുള്ളൂ, അള്ളാഹുവിനെ മാത്രം ഏറ്റവും സ്നേഹിക്കേണ്ടത്, അള്ളാഹുവിനെ മാത്രം ഏറ്റവും പ്രതീക്ഷ വെക്കേണ്ടത്, ഇബാദത്തുകൾ സർവ്വതും അള്ളാഹുവിനെ മാത്രം ചെയ്യാം. മൂന്നാമത്തെ കാര്യം. നാലാമത്തെ കാര്യം, അള്ളാഹുവിൻ്റെ നാമങ്ങളിലും വിശേഷണങ്ങളിലും വിശ്വസിക്കാം. അള്ളാഹുവിന് ധാരാളം നാമങ്ങളുണ്ട്. അർറഹ്മാൻ, അർറഹീം, അൽ മലിക്, അൽ ഖുദ്ദൂസ്, അസ്സലാം, അൽ മുഅ്മിൻ, അൽ മുഹൈമിൻ, അൽ അസീസ്, അൽ ജബ്ബാർ, അൽ മുതകബ്ബർ, അൽ അലി, അൽ അദീം, അൽ ഹയ്യു, അൽ ഖയ്യൂം, അസ്സലാം, അൽ മുഅ്മിൻ, ധാരാളം പേരുകളുണ്ട്. ഈ പേരുകളിൽ നീ വിശ്വസിക്കുക. അതുപോലെ അള്ളാഹുവിന് അനേകം വിശേഷണങ്ങളുണ്ട്. അവൻ കാരുണ്യമുള്ളവനാണ്, അവൻ ഭംഗിയുള്ളവനാണ്, അവൻ വിട്ടുവീഴ്ച ചെയ്യുന്നവനാണ്, മാപ്പ് നൽകുന്നവനാണ്, കഠിനമായി ശിക്ഷിക്കുന്നവനാണ്, ദേഷ്യപ്പെടുന്നവനാണ്, കോപിക്കുന്നവനാണ്, അവനെ ധിക്കരിച്ചവരിൽ നിന്ന് പ്രതികാരം എടുക്കുന്നവനാണ്, സ്നേഹിക്കുന്നവനാണ്, അള്ളാഹു ചിരിക്കുന്നവനാണ്, അവന് മനോഹരമായ അവൻ്റെ മഹത്വത്തിനും പൂർണ്ണതയ്ക്കും യോജിച്ച മുഖമുള്ളവനാണ്, അവന് കൈകളുണ്ട്, അള്ളാഹു സുബ്ഹാനഹു വ തആല അവന് കേൾക്കുന്നവനാണ്, എല്ലാം കേൾക്കുന്നവനാണ്, എല്ലാം കാണുന്നവനാണ്. അതൊക്കെ വിശേഷണങ്ങളാണ്. ഇങ്ങനെ അള്ളാഹുവിന് എന്തെല്ലാം വിശേഷണങ്ങളുണ്ട് അതിലൊക്കെ വിശ്വസിക്കും. നാല് കാര്യം, അള്ളാഹു ഉണ്ട്, അള്ളാഹു മാത്രമാണ് എൻ്റെ റബ്ബ്, അള്ളാഹു മാത്രമാണ് എൻ്റെ ഇലാഹ്, അള്ളാഹുവിൻ്റെ നാമങ്ങളും ഗുണവിശേഷണങ്ങളും അതിൽ വിശ്വസിക്കുക. ഈ നാല് കാര്യങ്ങളാണ് അള്ളാഹുവിലുള്ള വിശ്വാസം. നമ്മൾ മുൻപ് ദർസുകളിൽ പല സന്ദർഭത്തിൽ പല രൂപത്തിൽ വിശദീകരിച്ചതാണ്. രണ്ടാമത്തെ സ്തംഭം അള്ളാഹുവിൻ്റെ മലക്കുകളിലുള്ള വിശ്വാസമാണ്. അള്ളാഹുവിൻ്റെ മലക്കുകളിൽ വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ നാല് കാര്യം വിശ്വസിക്കണം. ഒന്നാമത്തെ കാര്യം, അള്ളാഹു സുബ്ഹാനഹു വതആല അവൻ മലക്കുകൾ എന്ന ഒരു വിഭാഗത്തെ സൃഷ്ടിച്ചിട്ടുണ്ട് എന്ന് വിശ്വസിക്കുക. മലക്കുകൾ അള്ളാഹു പടച്ചിരിക്കുന്നത് പ്രകാശത്തിൽ നിന്നാണ്. അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യുന്നതിനു വേണ്ടി മാത്രമായി പടക്കപ്പെട്ട ആദരണീയരായ, അള്ളാഹുവിന് ഇഷ്ടമുള്ള, അള്ളാഹുവിനെ സ്നേഹിക്കുന്ന, അവൻ്റെ കൽപ്പനകൾ പൂർണ്ണമായും അനുസരിക്കുന്ന ഉന്നതങ്ങളായ സൃഷ്ടികളാണ് മലക്കുകൾ. അങ്ങനെ ഒരു സൃഷ്ടി വിഭാഗമുണ്ട് എന്ന് വിശ്വസിക്കുക. ചില ആളുകൾ ഈ കാലഘട്ടത്തിൽ പറയുന്ന പോലെ മലക്ക് എന്ന് പറഞ്ഞാൽ അത് പോസിറ്റീവ് എനർജിയാണ്, പറ്റില്ല. അതല്ലെങ്കിൽ മലക്ക് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഹൃദയത്തിൽ നല്ല വിചാരങ്ങളാണ്, മലക്ക് എന്നാൽ പ്രകാശമാണ്, ഷെയ്ത്താൻ എന്ന് പറഞ്ഞാൽ ഇരുട്ടാൻ. ഇതൊന്നും ഒക്കെ തെറ്റായ വിശ്വാസമാണ്. ഇതെല്ലാം കടുത്ത കുഫ്രാണ്. ഒരാൾ കാര്യം മനസ്സിലായിട്ടും ഈ പറഞ്ഞ വിശ്വാസങ്ങൾ വെച്ചു പുലർത്തിയതിന് വിശ്വാസം തന്നെ പുറത്തു പോകും. മലക്കുകൾ എന്ന ഒരു വിഭാഗത്തെ അള്ളാഹു പഠിച്ചിട്ടുണ്ട്. മനുഷ്യരെ പോലെ തന്നെ അവരുടേതായ പ്രത്യേക വിശേഷണങ്ങളും സ്വഭാവ ഗുണങ്ങളുമുള്ള ഒരു സൃഷ്ടി വിഭാഗമാണ് മലക്കുകൾ. അവർക്ക് ബുദ്ധിയുണ്ട്, അവർ അള്ളാഹുവിനെ അനുസരിക്കുന്നവരാണ്, ഇബാദത്ത് ചെയ്യുന്നവരാണ്, ദിക്ർ ചൊല്ലുന്നവരാണ്, വേഗതയിൽ സഞ്ചരിക്കാൻ കഴിയുന്നവർ. അങ്ങനെ ഒരു വിഭാഗത്തെ അള്ളാഹു പഠിച്ചിട്ടുണ്ട്. ഇങ്ങനെ തന്നെ വിശ്വസിക്കണം. ഇതാണ് മലക്കുകളിലുള്ള വിശ്വാസം എന്നതുകൊണ്ട് ഒന്നാമത് ഉദ്ദേശിക്കുന്നത്, അള്ളാഹു മലക്കുകൾ എന്ന വിഭാഗത്തെ പഠിച്ചിട്ടുണ്ട്. രണ്ടാമത്തെ കാര്യം, അള്ളാഹു സുബ്ഹാനഹു വതആല ആ മലക്കുകളുടെ കൂട്ടത്തിൽ നിന്ന് ചിലരുടെ പേരുകൾ നമുക്ക് അറിയിച്ചു തന്നിട്ടുണ്ട്, അതിൽ വിശ്വസിക്കണം. ഉദാഹരണത്തിന്, നമ്മൾ മലക്ക് എന്ന് പറഞ്ഞാൽ തന്നെ ആദ്യം മനസ്സിൽ വരുന്ന പേരേതാ? ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം. ആ പേരിലൊരു മലക്കുണ്ട് എന്ന് വിശ്വസിക്കണം. മീഖായിൽ, അങ്ങനെ ഒരു മലക്കുണ്ട്, വിശ്വസിക്കണം. മലക്കുൽ മൗത്ത് എന്ന പേരിൽ അള്ളാഹു സുബ്ഹാനഹു വതആല മരണത്തിനു വേണ്ടി ആളുകളുടെ ആത്മാവിനെ പിടിക്കുന്നതിനു വേണ്ടി നിശ്ചയിച്ച ഒരു മലക്കുണ്ട്. ഇങ്ങനെ അള്ളാഹു സുബ്ഹാനഹു വതആല പേരു പറഞ്ഞു തന്നിട്ടുള്ള, ഖുർആനിലോ അതല്ലെങ്കിൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിലോ പേരു പറഞ്ഞു തന്നിട്ടുള്ള മലക്കുകൾ, ആ മലക്കുകളിൽ വിശ്വസിക്കണം, അവരുടെ പേരുകളിൽ വിശ്വസിക്കണം. രണ്ടാമത്തെ കാര്യം, അല്ലെ, ഇത് നന്നായി ശ്രദ്ധിച്ചു പഠിക്കണം. ഇങ്ങനെയാണ് വിശ്വസിക്കേണ്ടത്. ഇതൊക്കെ നിങ്ങൾ വിശ്വസിക്കേണ്ട കാര്യങ്ങളാണ്. ഇതിലിപ്പോ ഉദാഹരണത്തിന്, ഒരാൾ ജിബ്രീലിനെ കുറിച്ച് മാത്രമേ കേട്ടിട്ടുള്ളൂ, അപ്പൊ അയാൾ ജിബ്രീലിൽ വിശ്വസിക്കണം. നാളെ ഒരു ദിവസം ഒരാൾ ഇന്ന് മുസ്ലിമായിരിക്കും, അയാളെല്ലാം പഠിച്ചിട്ടുണ്ടാവോ? ഇല്ല. നാളെ അയാൾ ജിബ്രീലിനെ കുറിച്ച് കേൾക്കാം, നാളെ അതിൽ വിശ്വസിക്കണം. മറ്റന്നാൾ അയാൾ മീഖായിലിനെ കുറിച്ച് കേൾക്കാം, അപ്പൊ അതിൽ വിശ്വസിക്കണം. ഖുർആനിലും ഹദീസിലും സ്ഥിരപ്പെട്ടു വന്ന മലക്കുകളുടെ പേരുകളിൽ അയാൾ വിശ്വസിക്കണം. അതാണ് രണ്ടാമത്തെ കാര്യം. മൂന്നാമത്തെ കാര്യം, അള്ളാഹു സുബ്ഹാനഹു വ തആല അവന്റെ മലക്കുകൾക്ക് ഉള്ളതായി അറിയിച്ച വിശേഷണങ്ങളിൽ വിശ്വസിക്കണം. ഉദാഹരണത്തിന്, മലക്കുകൾ വളരെ വേഗതയിൽ സഞ്ചരിക്കുന്നവരാണ്, വളരെ ശക്തിയുള്ളവരാണ്, വലിയ ഭീമാകാരമായ സൃഷ്ടിപ്പുള്ളവരാണ്, നല്ല ഭംഗിയുള്ളവരാണ്. യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം അദ്ദേഹം സ്ത്രീകളുടെ ഇടയിലേക്ക് ഇറങ്ങി നടന്നപ്പോൾ അവരെന്താ പറഞ്ഞത്? മാ ഹാദ ബശറ ഇൻ ഹാദ ഇല്ലാ മലക്കുൻ കരീം, ഇതൊരു മനുഷ്യനല്ല, ഇതൊരു മലക്കാണ് എന്നാണ് അവർ പറഞ്ഞത്. അവർക്കറിയാം മലക്ക് ഭംഗിയുള്ളതാണ്, മലക്കുകൾ ഭംഗിയുള്ളവരാണ്. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വതആല മലക്കുകളെ കുറിച്ച് അറിയിച്ചു തന്നിട്ടുള്ള കാര്യങ്ങൾ, അവരുടെ വിശേഷണങ്ങൾ, ആ വിശേഷണങ്ങളിൽ വിശ്വസിക്കണം. നാലാമത്തെ കാര്യം, മലക്കുകൾ അവർക്ക് ഉള്ളതായി ചില പ്രവർത്തനങ്ങൾ അള്ളാഹു അറിയിച്ചു തന്നിട്ടുണ്ട്. ഉദാഹരണത്തിന് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം, എന്താണ് അദ്ദേഹത്തിന്റെ പ്രവർത്തനം? അദ്ദേഹത്തെ ഏൽപ്പിച്ചിട്ടുള്ള കാര്യം എന്താ? വഹി എത്തിക്കാന്നുള്ളത്. മീഖായിലിനെ ഏൽപ്പിച്ചിട്ടുള്ളത് എന്താ? മഴയുടെ കാര്യമാണ്. ഇസ്രാഫീലിനെ ഏൽപ്പിച്ചിട്ടുള്ളത് എന്താ? കാഹളത്തിലൂതുക എന്നതാണ്. അപ്പൊ അള്ളാഹു സുബ്ഹാനഹു വതആല ഓരോ മലക്കുകൾക്കും ഏൽപ്പിച്ചതായി അവൻ അറിയിച്ചു തന്ന ചില പ്രവർത്തനങ്ങളുണ്ട്. ഉദാഹരണത്തിന്, വന്നാസിആത്തി ഗർഖ വന്നാശിഫാത്തി നഷ്ത, മലക്കുകളെ കുറിച്ചാണ് പറഞ്ഞത്. വൽമുർസലാത്തി ഉർഫ എന്ന് തുടങ്ങുന്ന സൂറത്തിന്റെ ആദ്യ ഭാഗങ്ങൾ, വസ്സാഫാത്തി സഫ, ഇതൊക്കെ മലക്കുകളുടെ പ്രവർത്തനങ്ങളാണ്. മലക്കുകളുടെ പ്രവർത്തനങ്ങളായി അള്ളാഹു അറിയിച്ചു തന്ന കാര്യങ്ങൾ അതിൽ വിശ്വസിക്കണം. നാല് കാര്യങ്ങൾ, മലക്കുകൾ ഉണ്ട് എന്ന് വിശ്വസിക്കണം, അവരുടെ പേരുകൾ അറിഞ്ഞതിൽ വിശ്വസിക്കണം, അവരുടെ വിശേഷണങ്ങൾ അറിഞ്ഞതിൽ വിശ്വസിക്കണം, അവരുടെ പ്രവർത്തനങ്ങൾ അറിഞ്ഞതിൽ വിശ്വസിക്കണം. ഉദാഹരണത്തിന്, അള്ളാഹു സുബ്ഹാനഹു വതആല ജിബ്രീൽ എന്ന പേരുള്ള ഒരു മലക്കിനെ സൃഷ്ടിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ പേര് ജിബ്രീൽ എന്നാണ്. അദ്ദേഹത്തിന്റെ വിശേഷണങ്ങളിൽ പെട്ടതാണ് ഉസു ഖുവത്തിൻ മതീൻ, വളരെ ശക്തിയുള്ളയാളാണ്. ഖുർആൻ പറഞ്ഞതാണ്. അദ്ദേഹത്തിന് ഏൽപ്പിക്കപ്പെട്ട പ്രവർത്തനം എന്താണ്? അള്ളാഹുവിൽ നിന്നുള്ള വഹീ നബിമാർക്ക് എത്തിച്ചു കൊടുക്കല. ഇങ്ങനെ ഈ പറഞ്ഞ നാല് കാര്യങ്ങളിൽ ഒരാൾ വിശ്വസിച്ചാൽ അത് മലക്കുകളിലുള്ള വിശ്വാസമാണ്. ഞാൻ മലക്കുകളിലുള്ള വിശ്വാസം എന്ന് പറഞ്ഞു, ചുരുക്കി പറഞ്ഞ അത്രേ. എന്താണ് മലക്കുകളിൽ വിശ്വസിക്കുന്നത് കൊണ്ട് നമുക്കുണ്ടാകേണ്ട മാറ്റം? ധാരാളം മാറ്റങ്ങൾ, ധാരാളം തഅസീറുകൾ, സ്വാധീനങ്ങൾ ഈ വിശ്വാസം നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാക്കേണ്ടതുണ്ട്. അതിൽപ്പെട്ടതാണ് ഈ മലക്കുകളെ സ്നേഹിക്കാനുള്ള കാരണം. എന്താണ്? അവർക്ക് അള്ളാഹുവിനെ സ്നേഹിക്കുന്ന, അള്ളാഹു സ്നേഹിക്കുന്ന അവന്റെ ദാസന്മാരാണ് മലക്കുകൾ. അതുകൊണ്ട് മലക്കുകളെ സ്നേഹിക്കണം, അവരോട് ദേഷ്യം കാണിക്കാൻ പാടില്ല. യഹൂദ നസാറാക്കൾ ജിബ്രീലിനോടും മീഖായിലിനോടും ശത്രുത പുലർത്തിയവരാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു, ആരെങ്കിലും ജിബ്രീലിനോട് ശത്രുത പുലർത്തിയാൽ അള്ളാഹു അവരുടെ ശത്രുവാണ്. അവരെ സ്നേഹിക്കണം, മലക്കുകളോട് സ്നേഹമുണ്ടാകണം, അവരോട് വെറുപ്പുണ്ടാകാൻ പാടില്ല. അവർക്ക് അവരോട് സ്നേഹം പാലിക്കുക എന്നുള്ളതിന്റെ ഭാഗമാണ് അവർക്ക് പ്രയാസം ഉണ്ടാക്കുന്ന കാര്യങ്ങളൊന്നും ചെയ്യാൻ പാടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉള്ളി തിന്നിട്ട് ഒരാൾ പള്ളിയിലേക്ക് വന്നപ്പോൾ എന്താ പറഞ്ഞത്? ഉള്ളി തിന്നുന്ന ആളുകൾ പള്ളിയിലേക്ക് വരരുത്. എന്താ കാരണം? ഫഇന്നൽ മലായികത യതഅദ്ദ മിമ്മാ യതഅദ്ദ മിൻഹു ബനു ആദം, ആദം സന്തതികൾക്ക് പ്രയാസമുണ്ടാക്കുന്നതെല്ലാം മലക്കുകൾക്ക് പ്രയാസമുണ്ടാക്കും. അവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യങ്ങൾ ചെയ്യരുത്, വായ വൃത്തിയാക്കണം. ഖുർആൻ ഓതുന്ന സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വായ വൃത്തിയാക്കണം. എന്തുകൊണ്ട്? മലക്കുകൾ നിന്റെ അരികിൽ വന്നിരിക്കും, അവർക്ക് നിന്റെ വായുടെ മണം പ്രയാസമുണ്ടാക്കാൻ പാടില്ല. മലക്കുകളിലുള്ള വിശ്വാസം ഉണ്ടാക്കേണ്ട ഒരു കാര്യമാണ്. രണ്ടാമത്തെ കാര്യം, അള്ളാഹുവിന്റെ അവമ, അവന്റെ മഹത്വം, അവന്റെ ഗാംഭീര്യം, അവൻ എത്ര വലിയവനാണ് എന്ന് ബോധ്യപ്പെടുത്തുന്ന കാര്യമാണ് മലക്കുകളിലുള്ള വിശ്വാസം. അള്ളാഹു സുബ്ഹാനഹു വതആല ഭീമാകാരന്മാരായ മലക്കുകളെ സൃഷ്ടിച്ചിരിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജിബ്രീലിനെ കുറിച്ച് പറഞ്ഞതുപോലെ, അദ്ദേഹത്തിന്റെ ഒരു ചിറക്, അദ്ദേഹത്തിന് 600 ചിറകുകളുണ്ട്, അതിലൊരു ചിറക് ഒരു ചക്രവാളം മുഴുവൻ മൂടാൻ മതിയായതാണ്. ചക്രവാളം എന്ന് പറഞ്ഞ ഒരാൾ ഇങ്ങനെ നിർത്തി നോക്കിയാൽ മുൽക്കാണെന്നൊക്കെ ചക്രവാളമാണ്. ഇത് മുഴുവൻ മൂടാൻ ജിബ്രീലിന്റെ ഒരു ചിറക് മതിയായതാണ്. അങ്ങനെയുള്ള 600 ചിറകുകൾ അദ്ദേഹത്തിനുണ്ട്. ഇത്ര വലിയ സൃഷ്ടിപ്പാണ് മലക്കുകളുടേത്. ഈ മലക്കുകളിൽ വിശ്വസിക്കുമ്പോൾ ചിന്തിക്കുക, ഇവയെ പടച്ച റബ്ബ് അല്ലാഹു അക്ബർ മിൻ കുല്ലി ഷൈ, അല്ലാഹു എല്ലാത്തിനേക്കാളും വലിയവനാണ്. ഈ മലക്കുകൾ അവന്റെ സൃഷ്ടിപ്പുകളിൽ, ഇത്ര വലിയ മലക്കുകൾ അവയേക്കാൾ എത്രയോ 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 മടങ്ങ് വലുപ്പമുള്ളവൻ. അക്ബർ മിൻ കുല്ലി ഷൈ, എല്ലാത്തിനേക്കാളും വലിയവനാണ്. മലക്കുകളിലുള്ള വിശ്വാസം നൽകുന്ന മറ്റൊരു പാഠം, ചിന്തിച്ചു നോക്കൂ, മലക്കുകൾ വലിയ കഴിവുള്ളവരാണ്. അല്ലേ. പർവ്വതം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തായിഫിൽ നിന്ന് വരുന്ന സന്ദർഭത്തിൽ മലക്കുൽ ജിബാൽ പർവ്വതങ്ങളുടെ മലക്കിനെ അല്ലാഹു സുബ്ഹാനഹു തആല അയച്ചു കൊടുത്തു. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഉപദ്രവിച്ച ആ സമൂഹത്തെ രണ്ട് പർവ്വതങ്ങൾ അവരുടെ മുകളിലേക്ക് ഇട്ടുകൊണ്ട് നശിപ്പിക്കുന്നതിനു വേണ്ടിയാണ് ഈ മലക്കിനെ പറഞ്ഞയച്ചത്. വലിയ ശക്തിയാണ്, വലിയ ശക്തിയാണ്. പക്ഷേ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഏതെങ്കിലും ഒരു സന്ദർഭത്തിൽ ഏതെങ്കിലും ഒരു മലക്കിനോട് സഹായം തേടിയോ? ചിന്തിച്ചു നോക്കൂ നിങ്ങൾ. ഇവിടെ എന്താ ആൾക്കാർ പറയാറുള്ളത്? ഔലിയാക്കന്മാർക്ക് കൊടുത്ത കഴിവുണ്ട്, നബിമാർക്ക് കൊടുത്ത കഴിവുണ്ട്, അവർക്ക് കൊടുത്ത കഴിവിൽ നിന്നാണ് ചോദിക്കുന്നത്. മലക്കുകൾക്ക് കൊടുത്ത കഴിവാണിത്, എന്ത് ചോദിക്കാത്തത്? എന്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മലക്കുകളോട് ചോദിക്കാതിരുന്നത്? അവർക്ക് കഴിവില്ലേ? എന്ത് അവരോട് പ്രാർത്ഥിക്കാതിരുന്നത്? എന്ത് അവരോട് സഹായം ചോദിക്കാതിരുന്നത്? എന്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിനോട് പ്രാർത്ഥിച്ചത്? വലിയ പാഠമാണത്. അല്ലാഹു സുബ്ഹാനഹു തആലയുടെ മലക്കുകളിൽ വിശ്വസിച്ചാൽ ഈ പാഠം നിനക്ക് ബോധ്യപ്പെടുന്നതാണ്. മൂന്നാമത്തെ സ്തംഭം അൽ ഈമാനു ബി കുതുബിഹി, അല്ലാഹുവിന്റെ വേദഗ്രന്ഥങ്ങളിലുള്ള വിശ്വാസമാണ്. അല്ലാഹുവിന്റെ വേദഗ്രന്ഥങ്ങളിൽ വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ നാല് കാര്യങ്ങളാണ്, നാല് കാര്യങ്ങൾ. ഒന്നാമത്തെ കാര്യം, അല്ലാഹു സുബ്ഹാനഹു വതആല അവതരിപ്പിച്ച വേദഗ്രന്ഥങ്ങൾ, അവൻ സംസാരിച്ച, അല്ലാഹു സംസാരിച്ച അവന്റെ സംസാരമാണ്, അല്ലാഹുവിൽ നിന്ന് ഇറക്കപ്പെട്ടതാണ് എന്ന് അവൻ വിശ്വസിക്കണം. അല്ലാഹു അവതരിപ്പിച്ച വേദഗ്രന്ഥങ്ങൾ അവൻ സംസാരിച്ചതാണ്, അല്ലാഹു അവന് അവന്റെ മഹത്വത്തിന് യോജിച്ച രൂപത്തിൽ അവൻ സംസാരിക്കുന്നതാണ്. ആ സംസാരമാണ് അല്ലാഹുവിന്റെ വേദഗ്രന്ഥങ്ങൾ. ചില ആളുകൾ ധരിക്കാറുണ്ട് ഖുർആൻ മാത്രമാണ് അല്ലാഹുവിന്റെ കലാം, തൗറാത്ത് കലാമല്ല എന്ന് വിചാരിക്കാറുണ്ട്. അല്ല, ഖുർആൻ അല്ലാഹുവിന്റെ കലാമാണ്. തൗറാത്തും ഇഞ്ചീലും സബൂറും എല്ലാം അല്ലാഹുവിന്റെ കലാമാണ്, അവൻ സംസാരിച്ചതാണ്. അല്ലാഹുവിന്റെ വേദഗ്രന്ഥങ്ങൾ അവ അല്ലാഹുവിൽ നിന്നുള്ളതാണ് എന്ന് അവൻ വിശ്വസിക്കണം. ഒന്നാമത്തെ കാര്യം അതാണ്. രണ്ടാമത്തെ കാര്യം, അല്ലാഹു സുബ്ഹാനഹു വതആല അവൻ ധാരാളം വേദഗ്രന്ഥങ്ങൾ അവതരിപ്പിച്ചിട്ടുണ്ട്, ധാരാളം നബിമാർക്ക് കിതാബുകൾ നൽകിയിട്ടുണ്ട്. പക്ഷേ ആ കിതാബുകളിൽ നിന്ന് നമുക്ക് പേര് അറിയിച്ചു തന്ന ചില കിതാബുകളുണ്ട്. ഉദാഹരണത്തിന് ഖുർആനിൽ പേര് പറഞ്ഞ കിതാബുകളിൽ പെട്ടതാണ് ഒന്ന് തൗറാത്ത്. ആർക്ക് ലഭിച്ച കിതാബാണത്? തൗറാത്ത് ആരുടെ? മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്. രണ്ടാമത്തേത് സബൂർ. ആർക്കുള്ളതാണ്? ദാവൂദ് നബി അലൈഹിസ്സലാത്തു വസ്സലാമക്കുള്ളതാണ്. മൂന്നാമത്തേത് ഇഞ്ചീൽ. ആർക്കുള്ളതാണ്? ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനുള്ളതാണ്. അതുപോലെ തന്നെ സൂറത്തുൽ അലായിൽ പറഞ്ഞ ഒരു ഏടുകളുണ്ട്, അതാരുടേതാണ്? സുഹഫു ഇബ്രാഹിം, സുഹഫു ഇബ്രാഹിം വ മൂസ, ഇബ്രാഹിമിനും മൂസക്കും നൽകപ്പെട്ട ഏടുകളുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ റസൂലായ, നമ്മുടെ നബിയായ മുഹമ്മദ് ബിൻ അബ്ദുല്ലാഹ് സ്വലവാത്തുല്ലാഹി വസലാമുഹു ബറക്കാത്തുഹു അലൈഹി അവിടത്തേക്ക് അവതരിപ്പിക്കപ്പെട്ട വേദഗ്രന്ഥമായ വിശുദ്ധ ഖുർആനുണ്ട്. ഇതെല്ലാം പേരു പറയപ്പെട്ട കിതാബുകളാണ്. ഈ പേരു പറയപ്പെട്ട കിതാബുകളിൽ വിശ്വസിക്കണം. തൗറാത്ത് അല്ലാഹുവിൽ നിന്നുള്ളതാണ്, ഇഞ്ചീൽ അല്ലാഹുവിൽ നിന്നുള്ളതാണ്, സബൂർ അല്ലാഹുവിൽ നിന്നുള്ളതാണ്, ഖുർആൻ അല്ലാഹുവിൽ നിന്നുള്ളതാണ്. ഇങ്ങനെ അല്ലാഹു സുബ്ഹാനഹു തആല പേരു പറഞ്ഞ കിതാബുകൾ അവയിൽ വിശ്വസിക്കണം. രണ്ടാമത്തെ കാര്യം അതാണ്. മൂന്നാമത്തെ കാര്യം, അല്ലാഹു സുബ്ഹാനഹു വതആല അവൻ അവതരിപ്പിച്ച കിതാബുകളിൽ അവൻ പറഞ്ഞതാണ് എന്ന് ഉറപ്പുള്ള കാര്യങ്ങൾ അവയിൽ നാം വിശ്വസിക്കണം. അവൻ പറഞ്ഞതാണ് എന്ന് ഉറപ്പുള്ളത്. എന്തുകൊണ്ട് ഇങ്ങനെ പറയാൻ കാരണം? തൗറാത്ത് അല്ലാഹു അവതരിപ്പിച്ച രൂപത്തിൽ ഇപ്പോൾ നിലനിൽക്കുന്നില്ല, അതിൽ പല കടത്തിക്കൂട്ടലുകളും സംഭവിച്ചിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വതആല തന്നെ ഖുർആനിൽ പറഞ്ഞതുപോലെ ചില വേദക്കാരിൽ സൂറത്തുൽ ബഖറയിലായിരുന്നു, ഫവൈലുൽ ലില്ലദീന യക്തുബൂന അൽകിതാബ ബിഐദീഹിം ثم يقولون هذا من عند الله ليشتروا به ثمنا قليلا فويل لهم مما كتبت ايديهم وويل لهم مما يكسبون. തങ്ങളുടെ കൈകൾ കൊണ്ട് വേദങ്ങൾ എഴുതിണ്ടാക്കി, പുസ്തകങ്ങൾ എഴുതിണ്ടാക്കി, ഇത് അല്ലാഹുവിൽ നിന്നുള്ളതാണ് എന്ന് വാദിക്കുന്നവർ, അവർക്ക് നാശമുണ്ടാകട്ടെ. ആരെ പറ്റി പറഞ്ഞതാ? യഹൂദ നസാറാക്കളെ കുറിച്ച് പറഞ്ഞതാ. അപ്പോൾ തൗറാത്ത് അതിൽ കൈകടത്തലുണ്ടായിട്ടുണ്ട്. തൗറാത്തിൽ കൈകടത്തലുണ്ടായിട്ടുള്ള ഏറ്റവും വലിയ തെളിവ് ഈ കാലഘട്ടത്തിൽ ഇപ്പോൾ ലഭ്യമായ തൗറാത്ത് എടുത്തു നോക്കിയാൽ നിങ്ങൾക്കതിൽ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ഖബറിനെ കുറിച്ചുള്ള വിവരണം കാണാം. മൂസായുടെ ഖബർ ഇന്ന സ്ഥലത്തായിരുന്നു എന്ന് തൗറാത്തിൽ നിങ്ങൾക്ക് കാണാം. മൂസയ്ക്ക് അവതരിപ്പിക്കപ്പെട്ട കിതാബിൽ എങ്ങനെ മൂസയുടെ ഖബറിനെ കുറിച്ച് ഉണ്ടാവുക? ഇഞ്ചീൽ എന്നത് ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് നൽകപ്പെട്ട വേദഗ്രന്ഥമല്ല എന്നതിൽ നസാറാക്കൾക്ക് തന്നെ ഇപ്പൊ വ്യത്യാസമല്ല. അവർ ഈ കാലഘട്ടത്തിൽ പുതിയ നിയമം എന്ന പേരിൽ കൊണ്ടു നടക്കുന്നത് ഈസാ നബിയുടെ മേൽ അവതരിപ്പിക്കപ്പെട്ടതാണോ? അവർ പോലും അങ്ങനെ പറയുന്നില്ല. അവരെന്താ പറയുന്നത്? ഇത് ഈസയുടെ ശിഷ്യന്മാർ അദ്ദേഹത്തിന്റെ ചരിത്രം എഴുതിയ സുവിശേഷമാണ്. ഈസയ്ക്ക് നൽകപ്പെട്ട വേദഗ്രന്ഥം എവിടെ? അത് പോയിട്ടുണ്ട്, അതവരുടെ കയ്യിലില്ല, നഷ്ടപ്പെട്ടു പോയതാണ്. അതുകൊണ്ടാണ് അള്ളാഹു സുബ്ഹാനഹു തആല അവരെ വാലൂൻ, വഴികേടിലായവർ എന്ന് വിശേഷിപ്പിച്ചത്. കാരണം അവരിൽ കിതാബില്ല, അവർക്ക് അവതരിപ്പിക്കപ്പെട്ട ഗ്രന്ഥം അതവരുടെ കയ്യിൽ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. ദാവൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാം അദ്ദേഹത്തിന് നൽകപ്പെട്ട സബൂർ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു തആല പറഞ്ഞതാണ് എന്ന് ഉറപ്പുള്ള കാര്യങ്ങൾ, അങ്ങനെ സ്ഥിരപ്പെട്ട കാര്യങ്ങൾ, അവയിൽ മാത്രം വിശ്വസിക്കുക. അങ്ങനെ ഉറപ്പു നൽകാൻ കഴിയുന്ന ഒരു സംശയത്തിനും ഇട നൽകാൻ കഴിയാത്ത വിധം നമ്മുടെ കയ്യിലുള്ളത് ഏതാണ്? ശുദ്ധ ഖുർആനാണ്, അള്ളാഹുവിന്റെ കലാമാണ്. അതിൽ യാതൊരു മാറ്റത്തിരുത്തലുകളും ഉണ്ടായിട്ടില്ല. ഇന്നാ നഹ്നു നസ്സൽന ദിക്റ വഇന്നാ ലഹു ലഹാഫിളൂൻ. നാം ആകുന്നു ഈ ഖുർആൻ അവതരിപ്പിച്ചത്, നാം ഇതിനെ സംരക്ഷിക്കുന്നതാണ്. ഖുർആനിൽ ഒരു ഹർഫ് മാറിയിട്ടില്ല, ഒരു വാവ് അല്ലേ ഫായിട്ടില്ല, ഒരു വാവായിട്ടില്ല. അറബി അറിയുന്നവർക്കറിയാം അത് പെട്ടെന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകാൻ സാധ്യതയുള്ള കാര്യമാണ്. അത് എങ്ങനെയാണോ അവതരിപ്പിക്കപ്പെട്ടത് ആ രൂപത്തിൽ തന്നെ നിലകൊള്ളുന്നു. നോക്കൂ, മുസ്ലിമീങ്ങൾക്കിടയിൽ എത്ര അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്, എന്തെല്ലാം ചർച്ചകളും, എന്തെല്ലാം അഭിപ്രായ വ്യത്യാസങ്ങളുമുണ്ട്. പക്ഷെ ഈ അഭിപ്രായ വ്യത്യാസങ്ങളെല്ലാം നിലനിന്നിട്ടും ഒരാൾക്ക് പോലും ഖുർആനിലെ ഒരു ഹറക്കത്ത്, ഒന്ന് അലിഫ് എന്ന ഭാഗത്ത് ഒരു ഫത്ഹ നൽകുന്ന സ്ഥലത്ത് ഒരു കിസറാക്കാൻ ഒരാൾക്ക് സാധിക്കുന്നില്ല. ഇത്ര കാലമായി അല്ലെ കിതാബ് എഴുത്ത് കാര്യമായി പ്രചരിക്കപ്പെടാത്ത കാലഘട്ടത്തിൽ വിശുദ്ധ ഖുർആൻ ആദ്യ കാലഘട്ടത്തിൽ സഹാബികൾ എല്ലിനു മുകളിലും കല്ലിനു മുകളിലും കിട്ടുന്ന കാര്യങ്ങൾക്ക് മുകളിലും ഒക്കെ അവർ എഴുതി വച്ചിരുന്നു. പിന്നീടാണ് അത് ഒറ്റ ചട്ടക്ക് കീഴിൽ ക്രോഡീകരിക്കപ്പെടുന്നത്. ആ കാലഘട്ടം മുതൽ ഇങ്ങോട്ട് നിങ്ങൾ നോക്കുക, വിശുദ്ധ ഖുർആൻ അള്ളാഹു സുബ്ഹാനഹു തആല സംരക്ഷിച്ചിരിക്കുന്നു. അപ്പൊ ഖുർആനിൽ അള്ളാഹു സുബ്ഹാനഹു തആല പറഞ്ഞതായി നമുക്ക് ഉറപ്പുള്ളത് ഖുർആനാണ്. അതിൽ നാം വിശ്വസിക്കുക, അതിൽ അള്ളാഹു അറിയിച്ച കാര്യങ്ങളെല്ലാം സത്യപ്പെടുത്തുക, ഒന്നുപോലും നിഷേധിക്കാൻ പാടില്ല. ഒരാൾ പറയണം, ഞാൻ ഖുർആനിലുള്ള 6000 ആയത്തുകൾ എല്ലാ ആയത്തും വിശ്വസിച്ചിട്ടുണ്ട്, പക്ഷേ ഖുർആനിലെ ഇന്ന ഒരു ആയത്ത്, ആ ആയത്ത് എനിക്ക് സ്വീകരിക്കാൻ പറ്റില്ല, അത് അള്ള പറഞ്ഞാൽ ഞാൻ അംഗീകരിക്കില്ല എന്ന് പറഞ്ഞാൽ അവൻ കാഫിറാണ്, അവൻ മുസ്ലിമല്ല. ഈ കാലഘട്ടത്തിൽ ഉദാഹരണത്തിന് ബാത്തിനിയ കക്ഷി എന്ന പേരിൽ ഒരു കക്ഷിയുണ്ട്. അവർ സൂറത്തുൽ ഇഖ്ലാസ് അവർ പറയും, ഖുൽ ഹുവല്ലാഹു അഹദ് എന്ന് ഞങ്ങൾ ഓതില്ല. പിന്നെ അവരെങ്ങനെ ഓതുക? ഹുവല്ലാഹു അഹദ്, ഖുൽ എന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞാൽ ഖുൽ പറയേണ്ടതില്ല, ഹുവല്ലാഹു അഹദ് എന്ന് പറഞ്ഞാൽ മതി. എന്താ അവന്റെ വിധി? മുസ്ലിമാണോ? അല്ല, അവൻ കാഫിറാണ്, മുസ്ലിമല്ല. അള്ളാഹു സുബ്ഹാനഹു വതആല ഖുർആൻ അവതരിപ്പിച്ച ആ രൂപത്തിൽ തന്നെ അത് പാരായണം ചെയ്യണം. അതിലൊരു മാറ്റത്തിരുത്തലും വരുത്താൻ മുസ്ലിം ഒരാൾക്കും തന്നെ അവകാശം അർഹതയുണ്ട്. അതാണ് മൂന്നാമത്തെ കാര്യം. നാലാമത്തെ കാര്യം, ഖുർആനിൽ അള്ളാഹു സുബ്ഹാനഹു വതആല അവതരിപ്പിച്ചിട്ടുള്ള വിധിവിലക്കുകൾ ജീവിതത്തിൽ പാലിക്കുക, പ്രാവർത്തികമാക്കുക. ഇതാണ് നാലാമത്തെ കാര്യം. ഇപ്പൊ നാല് കാര്യം, ഏതൊക്കെ നാല് കാര്യം? ഒന്ന്, അള്ളാഹുവാണ് ഈ വേദഗ്രന്ഥങ്ങൾ അവതരിപ്പിച്ചത്, അള്ളാഹു അറിയിച്ച പേരുകൾ, വേദഗ്രന്ഥങ്ങളുടെ പേരുകൾ വിശ്വസിക്കുക. മൂന്ന്, ആ വേദഗ്രന്ഥങ്ങളിൽ അള്ളാഹു പറഞ്ഞതായി സ്ഥിരപ്പെട്ട കാര്യങ്ങൾ അവ വിശ്വസിക്കുക. ആ വേദഗ്രന്ഥ അള്ളാഹു നമുക്ക് അറിയിച്ചു തന്ന ദുർബലപ്പെടുത്തപ്പെടാത്ത, നസ്ഖ് ചെയ്യപ്പെടാത്ത നിയമങ്ങൾ അത് പ്രാവർത്തികമാക്കുക. ഇതാണ് കിതാബുകളിലുള്ള വിശ്വാസം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. കിതാബുകളിലെ വിശ്വാസം നമ്മുടെ ഹൃദയത്തിൽ ചെലുത്തേണ്ട സ്വാധീനം എന്താ? ചില പണ്ഡിതന്മാർ പറഞ്ഞു, അള്ളാഹു സുബ്ഹാനഹു വതആല അവന്റെ സൃഷ്ടികളോടുള്ള കാരുണ്യം വ്യക്തമാക്കുന്നതാണ് ഈ വേദഗ്രന്ഥങ്ങൾ. അള്ളാഹു അവർ വെറുതെ വിട്ടില്ല, അവർക്ക് തോന്നിയതുപോലെ കന്നുകാലികളെപ്പോലെ അവരെ നന്മകളോ തിന്മകളോ അവർക്ക് വിശദീകരിച്ചു കൊടുക്കാതെ അവർക്ക് തോന്നിയ അവസ്ഥയിൽ അവൻ അവരെ വിട്ടേച്ചു പോയില്ല, മറിച്ച് അവർക്ക് അവന് ബുദ്ധി നൽകി. ആ ബുദ്ധി കൊണ്ട് വായിച്ചു മനസ്സിലാക്കാനും പ്രാവർത്തികമാക്കാനും കഴിയുന്ന രൂപത്തിൽ അവൻ കിതാബ് അവതരിപ്പിച്ചു. സുബ്ഹാനല്ലാഹ്, അവൻ നമ്മളെ സൃഷ്ടിച്ചു, ഒന്നും നമ്മളോട് പറഞ്ഞില്ല, എന്നിട്ട് നമ്മളെ പിടിച്ച് നരകത്തിലിട്ടാൽ? അള്ളാഹു സുബ്ഹാനഹു വതആല അവൻ എല്ലാത്തിനും കഴിവുള്ളവനാണ്, പക്ഷേ അവൻ അനീതി ചെയ്യുന്നവനല്ല, അവൻ പരിപൂർണമായ നീതിയുള്ളവനാണ്, പരിപൂർണമായ നീതിയുള്ളവനാണ്. ആ നീതിയുടെ ഭാഗമാണ്, അല്ല അവന്റെ കാരുണ്യത്തിന്റെ ഭാഗമാണ് ഈ വേദഗ്രന്ഥങ്ങൾ, വിശുദ്ധ ഖുർആനാകട്ടെ, അതുപോലെ തന്നെ മുൻപ് കഴിഞ്ഞുപോയ വേദഗ്രന്ഥങ്ങളാകട്ടെ. അപ്പോൾ ഇത് അള്ളാഹുവിൻ്റെ കിതാബുകളുള്ള വിശ്വാസം എന്നതുകൊണ്ട് ലഭിക്കുന്ന ഒരു കാര്യമാണ്. നാലാമത്തെ അടിസ്ഥാനം അൽ ഇമാനു ബിർറുസുൽ, അള്ളാഹുവിൻ്റെ റസൂലുകളിലുള്ള വിശ്വാസമാണ്. എങ്ങനെയാണ് അള്ളാഹുവിൻ്റെ റസൂലുകളിൽ വിശ്വസിക്കേണ്ടത്? നാല് കാര്യങ്ങളാണ് അള്ളാഹുവിൻ്റെ റസൂലുകളിൽ വിശ്വസിക്കുക എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒന്നാമത്തെ കാര്യം, അള്ളാഹു സുബ്ഹാനഹു വതആല അയച്ച റസൂലുകൾ, ദൂതന്മാർ, അവർക്ക് അള്ളാഹുവിൽ നിന്ന് സന്ദേശം ലഭിച്ചിട്ടുണ്ട് എന്ന് വിശ്വസിക്കുക. അവർ ശരിക്കും റസൂലുകളാണ്, അള്ളാഹുവിൻ്റെ ദൂതന്മാരാണെന്ന് വിശ്വസിക്കണം. എല്ലാ നബിമാരും എല്ലാ റസൂലുകളും, ലാ നുഫർഖു ബൈന അഹദിൻ മിർ റസൂലി, അള്ളാഹുവിൻ്റെ റസൂലുകളിൽ ഒരാൾക്കിടയിലും നമ്മൾ വേർതിരിവ് കാണിക്കുകയില്ല. നസാറാക്കൾ ചിലപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചീത്ത വിളിക്കും. ചില ആളുകൾ, വിവരം വിവരമില്ലാത്ത ആളുകൾ ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ കുറിച്ച് മോശമായി പറയും. പറയാൻ പറ്റൊരു മുസ്ലിമിന് ഇല്ല. ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ ഒരു ചെറിയ വാക്കുകൊണ്ട് പോലും ആക്ഷേപിക്കുന്നവൻ മുസ്ലിമല്ല, അവന് ഇസ്ലാമിൽ അവന് സ്ഥാനമില്ല. മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം നാം സ്നേഹിക്കുന്ന, നാം ഏറ്റവും അധികം ആദരിക്കുന്ന റസൂലുകളുടെ റസൂലാൻ, നബിയാൻ. അള്ളാഹു അവൻ അയച്ച റസൂലുകളിൽ ഒരു റസൂലിനെയും, നമുക്കറിയുന്നതാകട്ടെ അറിയാത്തതാകട്ടെ, നമുക്കറിയാത്ത റസൂലുകളില്ലേ, ഉണ്ട്, ആ റസൂലുകളാകട്ടെ നമുക്കറിയുന്ന റസൂലുകളാകട്ടെ, ഒരു നബിയിലും ഒരു മുസ്ലിം വിശ്വസിക്കാതിരിക്കുന്നില്ല. ആമന റസൂലു ബിമാ ഉൻസില ഇലൈഹി മിർ റബ്ബിഹി വൽ മുഅ്മിനൂൻ കുല്ലുൻ ആമന ബില്ലാഹി വമലായികതിഹി വകുതുബിഹി വറുസുലിഹി ലാ നുഫർഖു ബൈന അഹദിൻ മിർ റസൂലിഹി. അല്ലാഹുവിൻ്റെ റസൂലുകളിൽ വിശ്വസിക്കണം, അതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, അള്ളാഹുവിൻ്റെ റസൂലുകളിൽ അവൻ നമുക്ക് പേരറിയിച്ചു തന്ന റസൂലുകളുണ്ട്, ആ റസൂലുകളിൽ പ്രത്യേകം വിശ്വസിക്കണം. ഉദാഹരണത്തിന് ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം, അദ്ദേഹമാണ് അബുൽ ബഷർ, മനുഷ്യരിൽ ആദ്യത്തെ പിതാവാണ്, ആദ്യത്തെ മനുഷ്യനാണ് അദ്ദേഹം. ആദ്യത്തെ റസൂലാരാണ്? നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിയാണ്. പിന്നീട് ധാരാളക്കണക്കിന് റസൂലുകൾ വന്നു. ഹൂദ് നബി വന്നു, ഷുഐബ് നബി വന്നു, ഇബ്രാഹിം നബി വന്നു, ലൂത്ത് നബി വന്നു, യാക്കൂബ് നബിയും ഇസ്മായിൽ നബിയും ഇസ്ഹാഖ് നബിയും വന്നു, യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാം വന്നു, ദാവൂദ് നബിയും സുലൈമാൻ നബിയും വന്നു, അതുപോലെ തന്നെ ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം വന്നു. ഇടയിൽ അദ്ദേഹത്തോടൊപ്പം യഹ്യാ നബി വന്നു, അദ്ദേഹത്തിന് മുൻപ് സക്കറിയ നബി വന്നു അലൈഹിമുസ്സലാത്തു വസ്സലാം. അവസാനത്തെ നബിയായി, അന്തിമ റസൂലായി നമ്മുടെ നബിയായ മുഹമ്മദ് ബിൻ അബ്ദുല്ലാഹ് സ്വലവാത്തുല്ലാഹി വസലാമുഹു ബറകാതുഹു അലൈഹി അവിടുന്ന് നിയോഗിക്കപ്പെട്ടു. ഈ നബിമാരിൽ പേരു പറയപ്പെട്ട എല്ലാ റസൂലുകളിലും വിശ്വസിക്കണം. ഇന്നത്തെ സങ്കടകരമായ പ്രയാസം, ഖേദകരമായ യാഥാർത്ഥ്യങ്ങളൊന്നും എൻ്റെ നമ്മുടെ കുട്ടികൾക്ക്, നമ്മൾക്ക് തന്നെ ചിലപ്പോൾ പേരുകൾ അറിയില്ല. ഹൂദ് നബി എവിടെയൊക്കെ നിയോഗിക്കപ്പെട്ടെന്ന് വെച്ചാൽ അറിയില്ല. യൂസുഫ് നബിയുടെ ചരിത്രം എന്താണെന്ന് വെച്ചാൽ അറിയില്ല. ഇബ്രാഹിം നബിയുടെയൊക്കെ വന്നത്, ലൂത്ത് നബിയുടെ സമൂഹത്തിലുണ്ടായിരുന്ന തിന്മകൾ എന്താണ് അറിയില്ല. ആരാണ് ആദ്യത്തെ നബി എന്ന് ചോദിച്ചാൽ ചിലക്കറിയില്ല. അങ്ങനെ ആവാൻ പാടില്ല. ഈ നബിമാരിൽ വിശ്വസിക്കണം. അവരുടെ ചരിത്രം ഖുർആനിൽ എത്ര സ്ഥലത്താണ് അള്ളാഹു ആവർത്തിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ നബിമാർ അവരുടെ പേരുകളിൽ വിശ്വസിക്കണം. അവരുടെ ചരിത്രത്തെ കുറിച്ച് ഒരു ധാരണയുണ്ടായിരിക്കണം. അതൊക്കെ ഒരു മുസ്ലിം ആദ്യമേ പഠിക്കേണ്ടതാണ്. മൂന്നാമത്തെ കാര്യം, അവർ പറഞ്ഞതായി സ്ഥിരപ്പെട്ട കാര്യങ്ങൾ അവ വിശ്വസിക്കണം. ഏത് നബിയാകട്ടെ, അവർ പറഞ്ഞത് സ്ഥിരപ്പെട്ടു കഴിഞ്ഞപ്പോൾ, ഖുർആനിൽ നൂഹ് നബിയുടെ വാക്കുകളുണ്ട്, പല നബിമാരുടെയും വാക്കുകളുണ്ട്, അവർ പറഞ്ഞതായി സ്ഥിരപ്പെട്ട എന്തൊരു കാര്യം ഉണ്ടാകട്ടെ അതിൽ വിശ്വസിക്കണം. അതെന്താ, അവരൊരാൾ പോലും കളവ് പറയുന്നവരല്ല. കളവ് പറയുന്ന ഒരു നബിയുമില്ല, കളവ് പറയുന്ന ഒരു നബിയുമില്ല. സാന്ദർഭികമായി ഞാൻ പറയട്ടെ, ഒരു മുസ്ലിമിന്റെ ഒന്നാമത്തെ ക്വാളിറ്റിയാണ് സത്യം മാത്രം പറയാനുള്ളത്. കാരണം നബിമാർക്ക് എല്ലാവർക്കും ഉണ്ടായിരുന്ന ഏറ്റവും അടിസ്ഥാനപരമായ ഒരു ക്വാളിറ്റി എന്താ, സത്യം പറയുന്നവരാണെന്നല്ല, ഇത് കളവ് പറയില്ല. അതുകൊണ്ടാണ് ചില പണ്ഡിതന്മാർ, മുൻഗാമികൾ പറഞ്ഞതായി കാണാം, ഒരാളിൽ എന്തെല്ലാം തിന്മകൾ ഉണ്ടായാലും ഞാൻ അയാളിൽ നിന്ന് നന്മ പ്രതീക്ഷിച്ചു കൊണ്ടിരിക്കും അയാൾ കളവ് കാണുന്നത് വരെ. കളവ് കണ്ടാൽ അവൻ അവൻ്റെ നന്മയുടെ അവസാന തടിവാരം വരെ നശിപ്പിച്ചു കളഞ്ഞിരിക്കുന്നു.
الله أكبر الله أكبر
നബിമാരിലുള്ള വിശ്വാസത്തിൽ മൂന്നാമത്തെ കാര്യം അവർ പറഞ്ഞത് വിശ്വസിക്കുക എന്നത്. നാലാമത്തെ കാര്യം, ഈ റസൂലുകളിൽ നിന്ന് നമ്മിലേക്ക് നിയോഗിക്കപ്പെട്ട റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ ശരീഅത്ത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കുക. ഓരോ സമൂഹത്തിലേക്കും അവരവർക്ക് റസൂലുകൾ അയച്ചിട്ടുണ്ട്, അവർ അനുസരിക്കേണ്ടത് അവരെ റസൂലിനെ. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിയോഗിക്കപ്പെട്ടതോടുകൂടി അവിടുന്ന് എല്ലാവരിലേക്കുമുള്ള റസൂലാണ്. ഇനി എല്ലാവരും അവിടുത്തെ വിശ്വസിക്കണം, അവിടുത്തെ ശരീഅത്ത് പ്രാവർത്തികമാക്കണം. ഖാതമുൻ നബിയ്യീന, ഈ നാല് കാര്യങ്ങളാണ് നബിമാരിലുള്ള വിശ്വാസം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. എന്തൊക്കെയാണ്? റസൂലുകൾ അവർ നബിമാർ, അള്ളാഹുവിന്റെ ദൂതന്മാരാണെന്ന് വിശ്വസിക്കുക. അവരിൽ നിന്ന് നമുക്ക് പേരറിയാവുന്നവരിൽ അവരുടെ പേരുകൾ വിശ്വസിക്കുക. നാല്, അവർ അവരുടെ കൂട്ടത്തിൽ ആ നബിമാർ പറഞ്ഞതായി സ്ഥിരപ്പെട്ട വാക്കുകൾ അതിൽ വിശ്വസിക്കുക. അവരിൽ നിന്ന് നമ്മിലേക്ക് നിയോഗിക്കപ്പെട്ട റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ ശരീഅത്ത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കുക. റസൂലുകളിലുള്ള വിശ്വാസം, അത് നമുക്ക് ഉണ്ടാക്കേണ്ട മാറ്റങ്ങൾ എന്താണ്? ഒന്നാമത്തെ കാര്യം, അള്ളാഹുക്ക് നന്ദി പറയാനുള്ളത്. പ്രത്യേകിച്ചും നമ്മുടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ ഉമ്മത്തിൽ പെടുത്തി എന്നത്, അതുകൊണ്ടുള്ള ഫദ്ൽ, അതുകൊണ്ടുള്ള ശ്രേഷ്ഠത നിങ്ങൾ മനസ്സിലാക്കിയിരുന്നുവെങ്കിൽ എത്ര വലിയ ഔദാര്യമാണ് എന്നത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്തിൽ ഉൾപ്പെടാൻ കഴിഞ്ഞു എന്നത് എത്ര വലിയ നിഅമത്താണ്, എത്ര വലിയ അനുഗ്രഹമാണ്. ഈ ദീൻ ഏറ്റവും എളുപ്പമുള്ള ദീനാണ്. ഈ ശരീഅത്ത് മുൻപ് അവതരിപ്പിക്കപ്പെട്ട ശരീഅത്തുകളിൽ വെച്ച് ഏറ്റവും എളുപ്പമുള്ളതാണ്, ഏറ്റവും കാരുണ്യം നിറഞ്ഞതാണ്. നമ്മുടെ റസൂൽ കാരുണ്യത്തിന്റെ റസൂലാണ്. നമ്മുടെ ഗ്രന്ഥം ഖുർആൻ ആരംഭിക്കുന്നത് അർഹ്മാൻ റഹീം എന്ന് പറഞ്ഞുകൊണ്ടാണ്. അതുകൊണ്ടാണ് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നിയോഗിച്ചതിനെ കുറിച്ച് അള്ളാഹു എന്താണ് പറഞ്ഞത്? ലഖദ് മന്നല്ലാഹു അലൽ മുഅ്മിനീൻ ഇദ് ബഅസ ഫീഹിം റസൂല മിൻ അൻഫുസിഹിം യത്ലു അലൈഹിം ആയാതിഹി വയുസക്കീഹിം വയുഅല്ലിമുഹുമുൽ കിതാബ വൽ ഹിക്മ വഇൻ കാനു മിൻ ഖബ്ലു ലഫീ ളലാലി മുബീൻ. ലഖദ് മന്നല്ലാഹ്, അള്ളാഹു ഔദാര്യം ചൊരിഞ്ഞിരിക്കുന്നു. അലൽ മുഅ്മിനീൻ, മുഅ്മിനീങ്ങൾക്ക് അള്ളാഹു ഇത് ഔദാര്യം ചൊരിഞ്ഞിരിക്കുന്നു. എന്ത് ചെയ്തപ്പോൾ? ഇദ് ബഅസ ഫീഹിം റസൂല മിൻ അൻഫുസിഹിം, അവരിൽ നിന്ന് തന്നെയുള്ള ഒരു റസൂലിനെ അവർക്ക് അയച്ചതിലൂടെ. യത്ലു അലൈഹിം ആയാതിഹ, ആ റസൂൽ അവർക്ക് ഖുർആൻ കൽപ്പിച്ചു കൊടുക്കുന്നു. വയുസക്കീഹിം, അവരെ ശുദ്ധീകരിക്കുന്നു, അവരുടെ ജീവിതത്തിന് വിശുദ്ധി നൽകുന്നു. വയുഅല്ലിമുഹുമുൽ കിതാബ വൽ ഹിക്മ, അവർക്ക് ഖുർആൻ പഠിപ്പിക്കുന്നു, ഹിക്മത്ത് അതായത് സുന്നത്ത് പഠിപ്പിക്കുന്നു. വഇൻ കാനു മിൻ ഖബ്ലു ലഫീ ളലാലി മുബീൻ, അവർ മുൻപ് വ്യക്തമായ വഴികേടിലായിരുന്നു. ഈ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ കൊണ്ട് നമുക്ക് ലഭിച്ച നിഅമത്ത് എത്ര വലുതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ലികുല്ലി നബിയ്യിൻ ദഅവത്തു മുസ്തജാബ, എല്ലാ നബിമാർക്കും ഉത്തരം ലഭിക്കപ്പെടുന്ന ഒരു പ്രാർത്ഥനയുണ്ട്. അവരെല്ലാം അവരുടെ ജീവിത കാലഘട്ടത്തിൽ അവരുടെ ഉമ്മത്തിനു വേണ്ടി ആ പ്രാർത്ഥന ഉപയോഗിച്ചിട്ടുണ്ട്. അവരുടെ ജീവിത കാലഘട്ടത്തിൽ അവരെല്ലാം ആ പ്രാർത്ഥന ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട്. വഇൻ നിഖ്തബഅതുഹ, എന്നാൽ ഞാൻ ആ പ്രാർത്ഥന എടുത്തു വച്ചിരിക്കുന്നു. ഷഫാഅത്തൻ ലി ഉമ്മത്തി, എൻ്റെ ഉമ്മത്തിനുള്ള ശുപാർശക്ക് വേണ്ടി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഉമ്മത്തിനു വേണ്ടി മാറ്റിവെച്ചതാണ്. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എടുത്തു പറഞ്ഞു, ഉറിദത അലയ്യൽ ഉമം, എനിക്ക് ജനങ്ങളെ, സമൂഹങ്ങളെ, ജനതകളെ കാണിക്കപ്പെട്ടു. ഫറഅയ്തു നബിയ്യ വമഅഹു അർറുഹൈത്, ഞാൻ ചില നബിമാരെ കണ്ടു, അവരോടൊപ്പം ചെറു സംഘങ്ങളുണ്ട്, കുറച്ച് ആളുകൾ അവരിൽ വിശ്വസിച്ചവരുണ്ട്. വറഅയ്തു നബിയ്യ വമഅഹു റജുലു ഔ റജുലാൻ, വേറെ നബിയെ കണ്ടു, അദ്ദേഹത്തോടൊപ്പം ഒരാളുണ്ട്, ഒരാളെ വിശ്വസിച്ചിട്ടുണ്ട്, വേറൊരാളൊപ്പം രണ്ടുപേരുണ്ട്. വറഅയ്തു നബി വലൈസ മഅഹു അഹദ്, വേറെ നബിയെ കണ്ടു, ഒരാളും വിശ്വസിച്ചിട്ടില്ല, ഒരാളും സ്വീകരിച്ചിട്ടില്ല. പിന്നീട് എനിക്ക് ഒരു വലിയ ജനക്കൂട്ടത്തെ കാണിക്കപ്പെട്ടു, വലിയൊരു ജനക്കൂട്ടം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചത് എൻ്റെ ഉമ്മത്താണ്. അപ്പോൾ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയപ്പെട്ടു, ഇത് മൂസയുടെ ഉമ്മത്താണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, പിന്നീട് ചക്രവാളം നിറയെ, രണ്ട് ചക്രവാളങ്ങൾ നിറയെ എനിക്ക് ഒരു വലിയ ജനസമൂഹത്തെ കാണിക്കപ്പെട്ടു. എന്നിട്ട് എന്നോട് പറയപ്പെട്ടു, ഇത് അള്ളാഹുവിൻ്റെ റസൂൽ അങ്ങയുടെ ഉമ്മത്താണ്. ومنهم 70,000 يدخلون الجنه بغير حساب ولا عذاب. ഈ പറഞ്ഞ ഇത്ര വലിയ ജനങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് 70,000 പേർ വിചാരണയില്ലാതെ, ഒരു ശിക്ഷയും അനുഭവിക്കാതെ നേരെ സ്വർഗത്തിൽ പ്രവേശിക്കുന്നവരാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മറ്റു ചില ഹദീസുകൾ പറഞ്ഞു, അവിടുന്ന് ഈ 70,000-നോടൊപ്പം വീണ്ടും അവിടുന്ന് വർദ്ധിപ്പിച്ച് ചോദിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ പ്രാർത്ഥന സ്വീകരിക്കപ്പെടുകയും ചെയ്തു. അപ്പോൾ എത്ര വലിയ നിഅമത്താണ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്തിൽ ഉൾപ്പെടാൻ കഴിയുക എന്നത്. കുൻതും ഖൈറ ഉമ്മ, നിങ്ങൾ ഏറ്റവും നല്ല ഉമ്മത്താണ്, അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ വാക്കാണ്. അപ്പോൾ അള്ളാഹുവിന് ശുക്കർ പറയുക എന്നത്, ഈ നിഅമത്തിനുള്ള നന്ദി പറയുക എന്നത് റസൂലുകളിലെ വിശ്വാസം നൽകുന്ന ഒരു മാറ്റമാണ്. നാലാമത്തെ അഞ്ചാമത്തെ അടിസ്ഥാനം ഈമാൻ കാര്യങ്ങൾ, അഞ്ചാമത്തെ കാര്യം ഈമാനു ബിൽ യൗമിൽ ആഖിർ, അന്ത്യനാളിലുള്ള വിശ്വാസമാണ്. അള്ളാഹുവിലുള്ള വിശ്വാസം കഴിഞ്ഞാൽ ഏറ്റവും വിശാലമായ വിഷയം അന്ത്യനാളിലുള്ള വിശ്വാസമാണ്. അതിനാൽ കൂടുതൽ പഠിക്കാനുള്ള നാല് കാര്യങ്ങൾ വിശ്വസിച്ചാൽ അന്ത്യനാളിലുള്ള വിശ്വാസമാണ്. ഒന്നാമത്തെ കാര്യം, മരണത്തിന് ശേഷം ഖബറിലുള്ള പരീക്ഷണവും അവിടെയുള്ള ശിക്ഷകളും അനുഗ്രഹങ്ങളും വിശ്വസിക്കുക. എന്താ പറഞ്ഞത്? ഖബറിൽ ഒരാളെ വെച്ച് കഴിഞ്ഞാൽ, അല്ലെ, മരിച്ചു കഴിഞ്ഞാൽ അയാളുടെ ഖബർ, അയാളുടെ അന്ത്യനാൾ സംഭവിച്ചു എന്നാണ്. ഒരാൾ മരിച്ചാൽ അതോടുകൂടി അയാളുടെ അന്ത്യനാൾ ആരംഭിച്ചു. നമ്മൾ വിചാരിക്കുക അന്ത്യനാൾ ഏത് കാലത്ത് സംഭവിച്ചു, നമ്മൾ മരിച്ചാൽ നമ്മുടെ അന്ത്യനാൾ ആരംഭിച്ചു, നമ്മുടെ അന്ത്യനാൾ അതോടുകൂടി തുടങ്ങിക്കഴിഞ്ഞു. ഒരാൾ മരിച്ചാൽ അയാളുടെ ഖബറിലേക്ക് അയാളെ വെച്ച് കഴിഞ്ഞാൽ അവിടെ ചോദ്യം ചെയ്യലുണ്ട്, മാ റബ്ബുകോ മാ ദീനുകോ മാ നബിയുക. ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം എന്താണ്? റബ്ബി അല്ലാഹ് ദീനി അൽ ഇസ്ലാം നബി മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ പറഞ്ഞ ഉത്തരങ്ങൾ പഠിക്കണത് പറയണം. പരീക്ഷണമുണ്ട്, അതിൽ വിശ്വസിക്കണം. ആ പരീക്ഷണത്തിൽ വിജയിച്ചവന് ഖബറിൽ അനുഗ്രഹങ്ങളുണ്ട്. ഖബർ ഒന്നല്ലെങ്കിൽ റൗളത്തുൻ റിയാദുൽ ജന്ന, അത് ഒന്നല്ലെങ്കിൽ സ്വർഗത്തിലെ പൂങ്കാവനങ്ങളിൽ ഒരു പൂങ്കാവനമാണ്. ഔ ഹുഫ്റത്തുൻ മിൻ ഹുഫറിൻ നാർ, അതല്ലെങ്കിൽ നരകത്തിലെ അഗാധ ഗർത്തങ്ങളിൽ ഒരു അഗാധ ഗർത്തം. അല്ലാഹു കാത്ത് രക്ഷിക്കുമാറാകട്ടെ. അപ്പോൾ ഖബർ, അവിടെ പരീക്ഷണമുണ്ട്, അവിടെ രക്ഷയുണ്ട്, അവിടെ ശിക്ഷയുണ്ട്. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ഖബറിൽ നിന്ന് ബഅസുണ്ട്, പുനരുദ്ധാനമുണ്ട്, പുനരുജ്ജീവനമുണ്ട്, ഉയർത്തെഴുന്നേൽപ്പുണ്ട്, അതിൽ വിശ്വസിക്കണം. ബഅസും നുഷൂറുമുണ്ട്, മനുഷ്യർ ഖബറുകളിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടും. ആ ഖബറുകളിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ് അവരെ അല്ലാഹു സുബ്ഹാനഹു വതആല മഹ്ഷറിൽ ഒരുമിച്ച് കൂട്ടുന്നതാണ്. എല്ലാ മനുഷ്യരും ആദം അലൈഹിസ്സലാത്തു വസ്സലാം മുതൽ അവസാനത്തെ മനുഷ്യൻ വരെ ഒരൊറ്റ മഹ്ഷറിൽ അള്ളാഹുവിന്റെ വിധിക്കായി ഒരുമിച്ച് കൂട്ടപ്പെടുന്ന വിശ്വസിക്കണം. അതിൽ വിശ്വസിക്കും, ബഅസിൽ വിശ്വസിക്കണം. മൂന്നാമത്തെ കാര്യം, മൂന്നാമത് വിശ്വസിക്കേണ്ടത് അൽ ഹിസാബ്, അള്ളാഹുവിന്റെ വിചാരണയുണ്ട്, വിചാരണയുടെ നാളുണ്ട്. മനുഷ്യർ അവരുടെ പ്രവർത്തനങ്ങൾ പരീക്ഷിക്കപ്പെടും, അവർക്ക് ഗ്രന്ഥങ്ങൾ നൽകപ്പെടും. നന്മകൾ മുന്തി നിൽക്കുന്നവർക്ക് വലം കൈയിലാണ് ഗ്രന്ഥം നൽകപ്പെടുക. തിന്മകൾ കൂടിപ്പോയവർ അള്ളാഹു കൂട്ടൽ ഉൾപ്പെടുത്താതിരിക്കട്ടെ നമ്മൾ. അവർക്ക് പിന്നിലൂടെയാണ് അവരുടെ ഗ്രന്ഥം ഇടത് കൈയിലാണ് നൽകപ്പെടുക. അതുപോലെ തന്നെ തുലാസുകളുണ്ട്, നന്മ തിന്മകൾ തൂക്കിക്കണക്കാക്കുന്ന മീസാനുണ്ട്. അതുപോലെ തന്നെ അള്ളാഹു സുബ്ഹാനഹു വതആല അവൻ വിചാരണയുടെ വേളയിൽ ചോദ്യം ചെയ്യുന്നതാണ്, ചോദ്യം ചെയ്യലുണ്ട്. അതുപോലെ തന്നെ സ്വറാത്ത്, ഹിസാബിന്റെ ഘട്ടം കഴിഞ്ഞാൽ പിന്നീട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹൗദുണ്ട്. അതുപോലെ തന്നെ ഷഫാഅത്തുണ്ട്, അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ശുപാർശ പറയുന്നതാണ്, മറ്റ് നബിമാർ ശുപാർശ പറയുന്നതാണ്, മുഅ്മിനീങ്ങൾ ശുപാർശ പറയുന്നതാണ്, മലക്കുകൾ ശുപാർശ പറയുന്നതാണ്. അതുപോലെ തന്നെ ഇതെല്ലാം കഴിഞ്ഞാൽ, ഈ പറഞ്ഞത് കഴിഞ്ഞാൽ പിന്നീട് ഹൗദ്, ഓരോ നബിമാരും അവരിൽ വിശ്വസിച്ചവർക്ക് ആ നബിമാർ അവരവരുടെ ഹൗദുകളിൽ നിന്ന് വെള്ളം കൊടുക്കുന്നതാണ്. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തേക്കാണ് ഏറ്റവും വലിയ ഹൗദുള്ളത്, ഹൗദുൽ കൗസർ. അള്ളാഹു സുബ്ഹാനഹു വതആല അതിൽ നിന്ന് വെള്ളം കുടിക്കാനുള്ള സൗഭാഗ്യം നമുക്ക് നൽകുമാറാകട്ടെ. അതിനുശേഷമാണ് സ്വറാത്ത് ഉള്ളത്. സ്വറാത്ത് എന്നാൽ നരകത്തിന് മുകളിൽ വലിച്ചു നാട്ടപ്പെട്ടിട്ടുള്ള പാലമാണ്, അതിലൂടെയാണ് സ്വർഗത്തിലേക്ക് ഒരാൾ പ്രവേശിക്കുന്നത്, അതിലൂടെ നടന്നുകൊണ്ടാണ്. ആ പാലത്തെക്കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരണങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അവിടുന്ന് പറഞ്ഞു, അദഖു മിനശ്ശഅർ, മുടിനാരിനേക്കാൾ സൂക്ഷ്മമാണത്. വഅഹദ്ദു മിനസ്സൈഫ്, വാളിനേക്കാൾ മൂർച്ചയുള്ളതാണ്. വഅലൈഹ കലാലീം, ആ പാലത്തിൻ്റെ ഇരുവശങ്ങളിലായി മൂർച്ചയുള്ള കൊളുത്തുകളുണ്ട്. ആ കൊളുത്തുകൾക്ക് മുകളിലൂടെ, ആ പാലത്തിന് മുകളിലൂടെ ചില ആളുകൾ കാറ്റിൻ്റെ വേഗതയിൽ, ചില മിന്നൽ വേഗതയിൽ, കാറ്റിൻ്റെ വേഗതയിൽ, കുതിരയുടെ വേഗതയിൽ നടന്നുകൊണ്ട്, ചില ആളുകൾ മുട്ടിൽ വീണുകൊണ്ട്, ഇങ്ങനെയെല്ലാം ആ പാലം കടക്കുന്ന ആളുകളുണ്ട്. ചിലർ അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ ആ പാലത്തിൽ നിന്ന് താഴോട്ട് നരകത്തിലേക്ക് പതിക്കുന്നതാണ്. ഇത് കഴിഞ്ഞാൽ അറാഫുണ്ട്, സ്വർഗത്തിനും നരകത്തിനും ഇടയിലുള്ള ഉയർന്ന പ്രദേശമാണത്. അത് കഴിഞ്ഞാൽ കന്തറയുണ്ട്, കന്തറ എന്ന് പറഞ്ഞാൽ സ്വറാത്ത് കഴിഞ്ഞാൽ സ്വർഗത്തിലേക്ക് കാൽ വെക്കുന്ന, അത് കഴിഞ്ഞാൽ രക്ഷപ്പെട്ടു എന്ന് കന്തറ, ആ ഭാഗം കടന്നു കഴിഞ്ഞാൽ അവൻ രക്ഷപ്പെട്ടു. അപ്പൊ ഇത് ഹിസാബുമായി ബന്ധപ്പെട്ട ഭാഗമാണ്. ഇതാണ് മൂന്നാമത് വിശ്വസിക്കേണ്ട കാര്യം, ഖബർ, പുനരുദ്ധാനം, വിചാരണയും ഈ പറഞ്ഞ കാര്യങ്ങളും അതിനോടനുബന്ധിച്ച കാര്യങ്ങൾ. പിന്നീട് അതിനുശേഷമാണ് പ്രതിഫലമുള്ളത്, ജസാ ഉള്ളത്. എന്താണ് ജസാ? ഒന്നല്ലെങ്കിൽ സ്വർഗമുണ്ട്, അല്ലെങ്കിൽ നരകമുണ്ട്. സ്വർഗം അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങളിൽ ഏറ്റവും വലുതാണ്. അതിനേക്കാൾ വലിയൊരു അനുഗ്രഹം ഏതാണ്? അള്ളാഹു സുബ്ഹാനഹു വതആലയെ കാണാൻ സാധിക്കുക എന്നതാണ്. നരകം അവന്റെ ശിക്ഷകളിൽ ഏറ്റവും കഠിനമായ ശിക്ഷയാണ്. അപ്പോൾ നരകത്തിൽ വിശ്വസിക്കണം, സ്വർഗത്തിൽ വിശ്വസിക്കണം. ഇതാണ് അന്ത്യനാളിലെ വിശ്വാസം ചുരുക്കി പറഞ്ഞാൽ. എത്രയും ഒരാൾ വിശ്വസിച്ചാൽ അയാൾ അന്ത്യനാളിൽ വിശ്വസിച്ചിരിക്കുന്നു. അന്ത്യനാളിൽ വിശ്വസിക്കുന്നത് കൊണ്ടുണ്ടാകുന്ന ഉണ്ടാകേണ്ട മാറ്റം എന്താണ്? പ്രവർത്തനം നന്നാക്കുക എന്നുള്ളതാണ്. ആരെങ്കിലും ഒരു ഉറുമ്പിന്റെ കാലടിപ്പാടിനോളം നന്മ ചെയ്താൽ പറലോകത്തത് കാണും, അത്രത്തോളം വരുന്ന ഒരു തിന്മ ചെയ്താൽ അതും അവൻ കാണും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിൽ ഒരിക്കൽ ഒരാൾ വന്നുകൊണ്ട് പറഞ്ഞു, അള്ളാഹുവിന്റെ റസൂലെ, എനിക്ക് ഇനിയൊന്ന് കേൾക്കേണ്ടതില്ലാത്ത വിധം പരിപൂർണമായ എല്ലാത്തിനും മതിയായ ഒരു വാക്ക് കൽപ്പിച്ചിരണം. ഒന്നും വേണ്ട, ഇനി എത്ര മതി, അവന് നന്നാവാൻ ആവശ്യമായത് അത് മതി. അപ്പോൾ അയാൾ ചോദിച്ചു, അള്ളാഹുവിന്റെ റസൂലെ, അത്രത്തോളം നന്മ ചെയ്താൽ കാണുമെന്നാണോ? കാണും. അത്രത്തോളം തിന്മ ചെയ്ത് കാണുമെന്നാണോ? കാണും. അയാൾ ആ ആയത്ത് ആവർത്തിച്ച് ഉച്ചരിച്ചുകൊണ്ട് തിരിച്ചുപോയി എന്നാണ്. അപ്പോൾ അന്ത്യനാളിലുള്ള വിശ്വാസം നൽകേണ്ട മാറ്റം അതാണ്. അവസാനത്തെ കാര്യം അള്ളാഹുവിന്റെ വിധിയിലുള്ള വിശ്വാസമാണ്. വിധിയിലുള്ള വിശ്വാസം നാല് കാര്യങ്ങളിൽ വിശ്വസിക്കലാണ്. ഒന്നാമത്തെ കാര്യം, അള്ളാഹു സുബ്ഹാനഹു വതആല അവൻ പരിപൂർണമായ ഇൽമുള്ളവനാണ്, എല്ലാം അറിയുന്നവനാണ് എന്ന് വിശ്വസിക്കലാണ്. അവൻ അറിയാത്തൊന്നില്ല. സൂക്ഷ്മമായതും പ്രകടമായതും അള്ളാഹുവിനറിയാം, അദൃശ്യമായതും ദൃശ്യമായതും അവനറിയാം. അവൻ അറിയാത്തതൊന്നുമില്ല. കഴിഞ്ഞുപോയത് അവനറിയാം, നടന്നുകൊണ്ടിരിക്കുന്നത് അവനറിയാം, അതുപോലെ വരാനിരിക്കുന്ന കാര്യം അവനറിയാം. അവർക്ക് ഇനി വരാനിരിക്കുന്ന കാര്യങ്ങൾ അവനറിയാം, കഴിഞ്ഞുപോയത് അവനറിയാം. അവൻ അറിയാത്തൊരു കാര്യമല്ല. ഞാൻ പറയാറ്, നിങ്ങൾ ചിന്തിക്കുക, ഒരാൾ അള്ളാഹുവിൽ വിശ്വസിച്ചാൽ അവൻ ഖദറിൽ വിശ്വസിക്കാതെ പറ്റില്ല. അല്ലാഹ് ഉണ്ട് എന്ന് ഒരാൾ പറഞ്ഞാൽ അവൻ ഖദറിൽ വിശ്വസിക്കണം. എന്നതാ, ഈ കാണുന്ന പ്രപഞ്ചത്തെ സൃഷ്ടിച്ചവൻ അവൻ എന്തായാലും എല്ലാം അറിയുന്നവനാണ്. അവൻ എല്ലാം അറിയാത്തവനാകാൻ ഒരു വഴിയുമില്ല. ഈ കാണുന്ന പ്രപഞ്ചത്തെ സൃഷ്ടിച്ച റബ്ബ് എല്ലാം അറിഞ്ഞവനായിരിക്കണം. അവൻ ഒരിക്കലും ജഹൽ, അറിവില്ലായ്മ എന്ന അവസ്ഥ ഉണ്ടാകുക എന്നത് ഒരിക്കലും അനുയോജ്യമല്ല, അതൊരിക്കലും സാധിക്കില്ല, അത് ബുദ്ധിക്ക് യോജിച്ചതല്ല. അവനെല്ലാം അറിയുന്നവനാണ്, എല്ലാം അറിയുന്നവനാണ്. അതാണ് ഒന്നാമത്തെ പാഠം, ഖളാ ഖദറിന്റെ ഒന്നാമത്തെ ഭാഗം. രണ്ടാമത്തെ കാര്യം, അള്ളാഹു അറിഞ്ഞ കാര്യമെല്ലാം അവൻ ഇനി വരാനിരിക്കുന്ന പ്രപഞ്ചത്തിൽ സംഭവിക്കാനിരിക്കുന്ന എല്ലാ കാര്യങ്ങളും, മനുഷ്യരുടെ പ്രവർത്തനങ്ങളാകട്ടെ, അള്ളാഹുവിന്റെ തീരുമാനങ്ങളാകട്ടെ, അവൻ പ്രവർത്തിക്കാനിരിക്കുന്ന കാര്യങ്ങളാകട്ടെ, എല്ലാ കാര്യങ്ങളും അള്ളാഹു സുബ്ഹാനഹു വതആല ലൗഹുൽ മഹ്ഫൂദ് എന്ന ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. ആണ് രണ്ടാമത് വിശ്വസിക്കേണ്ടത്, ഖദറിന്റെ രണ്ടാമത്തെ ഭാഗം കിതാബ എന്ന് പറയും. മൂന്നാമത്തെ കാര്യം, അള്ളാഹു സുബ്ഹാനഹു വതആല അവൻ ഉദ്ദേശിക്കാതെ ഒരു കാര്യവും ഈ പ്രപഞ്ചത്തിൽ സംഭവിക്കുകയില്ല എന്ന് വിശ്വസിക്കലാണ്. വമാ തശാഊന ഇല്ലാ അൻ യശാ അല്ലാഹു റബ്ബുൽ ആലമീൻ. വമാ തശാഊൻ, നിങ്ങൾക്ക് ഉദ്ദേശിക്കാൻ കഴിയുകയില്ല, നിങ്ങൾക്കൊരു കാര്യം തീരുമാനിക്കാൻ സാധിക്കുകയില്ല. ഇല്ലാ അൻ യശാ അല്ലാഹു റബ്ബുൽ ആലമീൻ, അള്ളാഹു ഉദ്ദേശിക്കാതെ, അള്ളാഹു ഉദ്ദേശിച്ചാലല്ലാതെ നിങ്ങൾ ഉദ്ദേശിക്കുക പോലും ചെയ്യില്ല. അള്ളാഹുവിൻ്റെ ഉദ്ദേശമില്ലാതെ വമാ തസ്ഖുതു മിൻ വറഖത്തിൻ ഇല്ലാ യഅലമുഹ വലാ ഹബ്ബത്തിൻ ഫീ ളുലുമാത്തിൽ അർദി വലാ റത്ബിൻ വലാ യാബിസിൻ ഇല്ലാ ഫീ കിതാബിൻ മുബീൻ. ഒരു ഇല പോലും അവൻ അറിയാതെ വീഴുന്നില്ല. ഒരു ഉണങ്ങിയതോ നനഞ്ഞതോ ഒരു ധാന്യം ഒരു ധാന്യമണി പോലും അവൻ അവൻ ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്താത്തതായില്ല. അള്ളാഹു അവൻ്റെ ഉദ്ദേശത്തിൽ വിശ്വസിക്കുക. നാലാമത്തെ കാര്യം, അള്ളാഹുവിൻ്റെ ഖൽഖ്, അവനാണ് സർവ്വതിനെയും സൃഷ്ടിച്ചത് എന്ന് വിശ്വസിക്കുക. അവനാണ് നിന്റെ പ്രവർത്തനത്തെ സൃഷ്ടിച്ചത്, നിന്നെ സൃഷ്ടിച്ചത്, എല്ലാം സൃഷ്ടിച്ചത് അവനാണ്. ഖാലിഖു കുല്ലി ഷൈ, എല്ലാത്തിനെയും പഠിച്ചത് അവനാണ്. ചില ആളുകൾ ഖദരിയാക്കൾ അള്ളാഹുവിൻ്റെ ഖദറിനെ നിഷേധിച്ചവർ പറഞ്ഞു എല്ലാത്തിനെയും അള്ളാഹു പഠിച്ചതാണ്, പക്ഷേ മനുഷ്യന്റെ പ്രവർത്തനത്തെ മനുഷ്യനാണ് സൃഷ്ടിച്ചത്. ഗുരുതരമായ വാദമാണത്. അള്ളാഹുവാണ് എല്ലാത്തിനെയും സൃഷ്ടിച്ചത്. ചില ആളുകൾ, രണ്ട് നസീഹത്തുകൾ ഞാനിവിടെ പറയട്ടെ. ഒന്നാമത്തെ കാര്യം, ഇമാം അസ്ബഹാനി റഹിമഹുള്ള അദ്ദേഹം പറഞ്ഞതുപോലെ ഖദർ എന്നത് അത് അള്ളാഹു സുബ്ഹാനഹു വതആല അവൻ രഹസ്യമാക്കി വെച്ച അള്ളാഹുവിൻ്റെ സിർറുകളിൽ പെട്ടതാണ്, രഹസ്യത്തിൽപ്പെട്ടതാണ്. സൂര്യനെ നോക്കുന്നത് പോലെയാണ് ഖദറിൻ്റെ കാര്യം. അതിലേക്ക് നീ എത്രമാത്രം തറപ്പിച്ചു നോക്കുന്നു അത്രയും നിന്റെ കണ്ണുകേട് വരും. ഖദർ അത് അള്ളാഹു പറഞ്ഞു വിശ്വസിക്കുക. ഇതെങ്ങനെയാണ് കൈഫ്, എങ്ങനെ സംഭവിക്കുന്നു? അത് അള്ളാഹു നിനക്ക് മറച്ചു വെച്ച കാര്യമാണ്, നിനക്കത് മനസ്സിലാക്കാൻ സാധിക്കില്ല. നീ ശ്രമിച്ചാലും നിനക്ക് സാധിക്കില്ല. നിന്റെ ബുദ്ധിയുടെ കഴിവിൽ പെട്ടതല്ല. നിനക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതാണോ ദുനിയാവിലെല്ലാ കാര്യം? ഇല്ല, ദുനിയാവിൽ നടക്കുന്ന എല്ലാ കാര്യവും നമുക്ക് മനസ്സിലാവുന്നില്ല. ഇത് അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ ഇൽമാണ്, അവൻ്റെ അറിവാണ്. അതിൻ്റെ ആഴവും വിശാലതയും ഉൾക്കൊള്ളാൻ കഴിയുക എന്നത് നിനക്ക് സാധിക്കുന്നതല്ല. അതുകൊണ്ട് അള്ളാഹുവിൻ്റെ ഖദർ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ ഇദാ ദുക്കിറൽ ഖദറു ഫഅംസികു, ഖദറിനെ കുറിച്ച് പറയപ്പെട്ടാൽ ഇത്തരം ചർച്ചകൾ, അതായത് ആളുകൾ അതിലുള്ള ഇതെങ്ങനെയാണ് സംഭവിക്കുന്നത്, ഖദറാക്കി പിന്നെ നമ്മളെന്തിനാണ് എന്നൊക്കെ ജാതിയുള്ള ചോദ്യങ്ങൾ, ഇദാ ദുക്കിറൽ ഖദർ ഫഅംസികു, ഖദറിനെ കുറിച്ച് പറയപ്പെട്ടാൽ നിങ്ങൾ ആ സംസാരം അവസാനിപ്പിക്കുക. ഖദർ പഠിക്കണ്ടെന്നല്ല പറഞ്ഞത്, ഖദർ പഠിക്കണം. ചില ആളുകൾ ഖദറിനെ കുറിച്ച് ഒന്നും കേൾക്കില്ല, അങ്ങനെയല്ല, പഠിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതൊക്കെ പഠിക്കണം, പക്ഷെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു തരാത്ത ഭാഗങ്ങളുണ്ട്, അതിനെക്കുറിച്ചുള്ള അന്വേഷണം അത് അവസാനിപ്പിക്കണം. ഒന്നാമത്തെ നസീഹത്ത് അതാണ്. രണ്ടാമത്തെ കാര്യം സഹോദരങ്ങളെ, ചില ആളുകൾ ചോദിക്കാറുണ്ട് അള്ളാഹു എല്ലാം തീരുമാനിച്ചു എങ്കിൽ പിന്നെ നമുക്ക് സ്വാതന്ത്ര്യമില്ലേ? അഹ്ലു സുന്നത്തുൽ ജമാഅ അവർ പറഞ്ഞു മനുഷ്യർക്ക് അള്ളാഹു സ്വാതന്ത്ര്യം നൽകിയിരിക്കുന്നു. ഞാനൊക്കെ അത് എൻ്റെ കൈ ഇങ്ങനെ ചലിപ്പിക്കുന്നു, എന്നാരെങ്കിലും തടഞ്ഞു വെക്കുന്നുണ്ടോ? ഇല്ല. ഞാനിപ്പോൾ സംസാരിക്കുന്നു, ഞാൻ സംസാരിക്കുന്നു, എന്നാരെങ്കിലും പിടിച്ചു വെക്കുന്നുണ്ടോ? ഇല്ല. എന്നാൽ ഞാൻ ഈ സംസാരിക്കുന്ന അള്ളാഹു വിധിച്ചിട്ടുണ്ടോ? വിധിച്ചിട്ടുണ്ട്. എന്നാൽ എനിക്കിതിന് സ്വാതന്ത്ര്യമുണ്ടോ? സ്വാതന്ത്ര്യമുണ്ട്. എങ്ങനെയാണ് ഇത് ഒരുമിക്കുന്നത്? അള്ളാഹു അലം, ഇന്നല്ലാഹ അലാ കുല്ലി ഷൈൻ ഖദീർ, അള്ളാഹു എല്ലാത്തിന് കഴിവുള്ളവനാണ്. നിനക്ക് സ്വാതന്ത്ര്യം നൽകാനും അതോടൊപ്പം മുൻപ് ഇത് വിധിക്കാനും അവൻ കഴിവുള്ളവനാണ്. എങ്ങനെ സാധിക്കുന്നു? പിന്നെ ഇമാം അഹമ്മദ് റഹിമഹുള്ള അദ്ദേഹം പറഞ്ഞതുപോലെ അൽ ഖദർ ഖുദ്റത്തുല്ലാഹ്, ഖദർ എന്നത് വിധി എന്നത് അള്ളാഹുവിൻ്റെ ശക്തിയാണ്. നിനക്കത് മനസ്സിലാക്കാൻ കഴിയില്ല, അത് പൂർണ്ണമായി അതിൻ്റെ ഇത് എങ്ങനെ സംഭവിക്കുന്നു നിനക്ക് തിരിച്ചറിയാൻ കഴിയില്ല. ഈ ദുനിയാവുള്ള കാര്യങ്ങൾ തന്നെ മനുഷ്യന് തിരിച്ചറിയാൻ കഴിയുന്നില്ല. അതിൻ്റെ കാരണങ്ങൾ, എന്തുകൊണ്ട് ഇതിങ്ങനെ എന്തുകൊണ്ട് വെള്ളം അത് തീയിനെ കെടുത്തുന്നു, എന്തുകൊണ്ട് കെടുത്തുന്നു? ഇപ്പോൾ ശാസ്ത്രജ്ഞർ വെള്ളത്തിൽ ഇന്ന മോളിക്യൂളുണ്ട്, ഇന്ന ആറ്റമുണ്ട്, അത് എന്തുകൊണ്ട് ആ ആറ്റം തീയിൻ്റെ ആറ്റത്തിന് കെടുത്തുന്നു, എന്തുകൊണ്ട് അത് അങ്ങനെ സംഭവിക്കുന്നു, എന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ അള്ളാഹു അങ്ങനെ നിശ്ചയിച്ചുകൊണ്ടെന്നല്ല, വേറെ ഒന്നും പറയാനില്ല. അതുകൊണ്ടാണ് സയൻസിനെ കുറിച്ച് തന്നെ ആളുകൾ പറയാറ്, ശാസ്ത്രത്തെക്കുറിച്ച്. ശാസ്ത്രത്തിന് എന്തുകൊണ്ട് എന്ന ചോദ്യത്തിന് ഒരു പരിധി കഴിഞ്ഞാൽ ഉത്തരം പറയാൻ പറ്റില്ല. എന്തുകൊണ്ട് ലൈറ്റ് ഇടുമ്പോൾ വെളിച്ചം, ഇന്ന പാർട്ടിക്കിൾ വരുന്നുകൊണ്ടാണ്, എന്തുകൊണ്ട് ആ പാർട്ടിക്കിൾ ഉണ്ടാകുമ്പോൾ വെളിച്ചുണ്ടാവുന്നു എന്ന് ചോദിച്ചാലും, ഒരാൾ തെന്നി വീഴുന്നു, എന്തുകൊണ്ടാണ് തെന്നി വീണത്? അവൻ്റെ കാലിനിടയിലുള്ള ഫ്രിക്ഷൻ കുറഞ്ഞു പോയി, അവിടെ വെളുപ്പുണ്ടാകുന്ന ഒരു സാധനം ഉണ്ടായി, അതുകൊണ്ടാണ് കാല് തെന്നി വീണത് പറയാൻ പറ്റും. എന്തുകൊണ്ടാണ് അങ്ങനെ വെളുപ്പുണ്ടാകുമ്പോൾ ആൾ വീഴുന്നത് ചോദിച്ചാലും, എന്തുകൊണ്ട് ആൾ വീണുകൂടാന്ന് ചോദിച്ചാലും ഉത്തരം പറയാൻ പറ്റില്ല. അല്ല, അങ്ങനെ തീരുമാനിച്ചത് അത്രേ പറയാൻ പറ്റുള്ളൂ. ഒരാൾ പറയണം എന്തുകൊണ്ട് തെങ്ങ് അതിൻ്റെ മുകളിൽ തന്നെ തേങ്ങണ്ടത്, അതിൻ്റെ വേരിലുണ്ടാവാത്തത് എന്ന് ചോദിച്ചാൽ എന്താ പറയുക? അള്ളാഹു അങ്ങനെ തീരുമാനിച്ചത്. ആ എന്തുകൊണ്ട് എന്നതിനുള്ള ഉത്തരം നമ്മുടെ കഴിവിൽപ്പെട്ടതല്ല. അള്ളാ ഖദറിലുള്ള വിശ്വാസം ഈ രൂപത്തിലാണ് അതിനെ നാം അതിനെ നാം അംഗീകരിക്കേണ്ടത്. ഖദറുമായി ബന്ധപ്പെട്ട് ശ്രദ്ധിക്കുക. എന്താണ് ഖദർ കൊണ്ടുള്ള ഉപകാരം? പ്രയാസങ്ങൾ ഉണ്ടായാൽ ക്ഷമിക്കാൻ നിനക്കത് ശക്തി നൽകും. അതുപോലെ സന്തോഷങ്ങൾ ഉണ്ടായാൽ അഹങ്കരിക്കാതെ നിന്നെ അത് പിടിച്ചു വെക്കും. ഇതാണ് ഖദർ. അതുകൊണ്ടുള്ള ഏറ്റവും വലിയ ഫലം. അവസാനമായി ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഞാൻ ഓർമ്മപ്പെടുത്തട്ടെ. ഞാനിപ്പോൾ ഇത്രയും പറഞ്ഞല്ലോ ഈമാൻ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ. സഹോദരങ്ങളെ, ഇത് ഇസ്ലാമിലെ എ ബി സി ഡി ആണ്. അറബിയിൽ പറഞ്ഞ അലിഫ് ബ ആണ്. ഇതാണ് നമ്മൾ ആദ്യം പഠിക്കേണ്ടത്. ഇന്ന് മുസ്ലിം ഉമ്മത്തിനിടയിൽ നിരീശ്വരവാദവും നിർമ്മദവാദവും കമ്മ്യൂണിസവും ഇത്തരം ദൈവനിഷേധ ചിന്താഗതികളും കടന്നു വരാനുള്ള കാരണം, ഇതിൻ്റെ ഒന്നാമത്തെ കാരണം ഇത്തരം അടിസ്ഥാനങ്ങൾ മുസ്ലിമീങ്ങൾ ഉപേക്ഷിച്ചതുകൊണ്ടാണ്. കുട്ടികളെ ഇപ്പോൾ നമ്മൾ എങ്ങനെയാണ് കാണുന്നത്? വലിയ വലിയ നിരീശ്വരവാദികൾക്ക് മറുപടി കൊടുക്കുന്നു. അവനെ പിടിച്ചിട്ട് മോനെ എന്റെ ഈമാൻ കാര്യങ്ങളെ ഉദ്ദേശം എന്ന് ചോദിച്ചവൻ അറിയില്ല. നിന്റെ ദീൻ ഇതാണ്. യുക്തിവാദികൾക്ക് മറുപടി പറയുന്നവർ, അവരുടെ സംസാരങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുക. യുക്തിവാദികൾക്ക് മറുപടി പറഞ്ഞുകൊണ്ടിരിക്കുന്ന അതേ സമയത്ത് തന്നെ അവർ തങ്ങളുടെ ദീനിനു കൂടി മറുപടി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഒരേ സമയം യുക്തിവാദത്തിന് മറുപടി പറയും, അതേ സമയം തങ്ങളുടെ ദീൻ മറുപടി പറയുകയും ചെയ്യാം. എങ്ങനെ ഇത് സംഭവിക്കുന്നു? യുക്തിവാദത്തിന് അവർ മറുപടി പറയുന്ന, അവരെന്തിനാണ് യുക്തിവാദികൾക്ക് മറുപടി? ഇസ്ലാമിനെ സ്ഥിരീകരിക്കാനാണ്. എന്നാൽ അവരുടെ യുക്തി കൊണ്ട് അവർ ഇസ്ലാമിൽ സ്ഥിരപ്പെട്ട കാര്യങ്ങളെ തന്നെയാണ് ചിലപ്പോൾ എന്ത് ചെയ്യുന്നത്, നിഷേധിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ ഏതൊരു ദീനിനെയാണോ സംരക്ഷിക്കാൻ ശ്രമിക്കുന്നത്, ആ ദീനിനെ തന്നെയാണ് ചിലപ്പോൾ നിങ്ങൾ നിങ്ങളുടെ സംസാരത്തിലൂടെ തകർത്തുകൊണ്ടിരിക്കുന്നത്. അതെ, ചില ആളുകൾ യുക്തിവാദത്തിന് മറുപടി പറഞ്ഞു, സ്ത്രീ സമത്വം, ഇസ്ലാമിലെ വിവാഹ നിയമങ്ങൾ, അന്തരാവകാശ നിയമങ്ങൾ, ഇപ്പോൾ തലാഖുമായി ബന്ധപ്പെട്ട നിയമം ഇപ്പോൾ നിയമം മാറ്റി എന്നാണ് പറയുന്നത്. സ്ത്രീകൾക്ക് അതിന് തലാഖിന് അവകാശമുണ്ട്. ഇല്ല, ഇസ്ലാമിൽ സ്ത്രീകൾക്കല്ല തലാഖിന്റെ അവകാശമുള്ളത്, പുരുഷന്റെ കയ്യിലാണ്. ഏതൊരു യുക്തിവാദത്തിനാണോ നിങ്ങൾ മറുപടി പറയുന്നത്, അതേ യുക്തിവാദമാണ് നിങ്ങളുടെ ഹൃദയത്തിൽ കയറിയിരിക്കുന്നത്. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്? എന്തുകൊണ്ടാണ് യുക്തിവാദത്തിലേക്ക് ആളുകൾ ഈ രൂപത്തിൽ ചിലപ്പോൾ പോയി പോകുന്നത്? ഇത് അറിയാത്തത് കൊണ്ടാണ്. എന്താണ് അവനവന്റെ ദീനെന്ന് അവനവനക്ക് അറിയില്ലെങ്കിൽ പിന്നെ ഏത് ദീനിനെയാണ് നിങ്ങൾ പ്രതിരോധിക്കാൻ ശ്രമിക്കുന്നത്? നിങ്ങൾ പഠിച്ചിട്ടില്ലാത്ത, നിങ്ങൾ ഹൃദയത്തിൽ എത്തിയിട്ടില്ലാത്ത ഏത് ദീനിനെയാണ് നിങ്ങൾ സംരക്ഷിക്കാൻ പോകുന്നത്? അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങളുടെ ആരുടെയും ഇഖ്ലാസിനെ ചോദ്യം ചെയ്യല്ല, നിങ്ങൾ ആരും ചെയ്യുന്ന പ്രവർത്തനങ്ങളെ നിസ്സാരവൽക്കരിക്കല്ല. പക്ഷേ ഈ ദീന് അതിന്റെ അടിത്തറകൾ നിങ്ങൾ പഠിച്ചു തുടങ്ങണം. എന്താ ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞത്? ഇസ്ലാം അവതരിച്ചപ്പോൾ ആദ്യം അവതരിച്ചത് ഖുർആനിലെ മുഫസ്സലാത്തുകളാണ്. ആദ്യം വിധിവിലക്കുകൾ വന്നില്ല. ആദ്യം അനന്തരാവകാശ നിയമം വന്നില്ല. ആദ്യം വിവാഹത്തിലെ വിധിവിലക്കുകൾ വന്നില്ല. ആദ്യം കള്ളുടിക്കാൻ പാടില്ല എന്ന് പറഞ്ഞില്ല. ആദ്യം വ്യഭിചരിക്കരുത് എന്ന് പറഞ്ഞില്ല. ആദ്യം വന്നത് ഈമാൻ കാര്യങ്ങളാണ്, സ്വർഗത്തെക്കുറിച്ച് നരകത്തെക്കുറിച്ച്. എന്തുകൊണ്ട്? എന്തുകൊണ്ട്? അതാണ് ആദ്യം പഠിക്കേണ്ടത്, അതാണ് ആദ്യം ഹൃദയത്തിൽ വരേണ്ടത്. എൽ കെ ജിയിൽ പഠിക്കുന്ന ഒരു കുട്ടി നിന്റെ അടുത്ത് വന്നിട്ട് പത്താം ക്ലാസ്സിലെ ടെക്സ്റ്റ് ബുക്ക് എടുത്ത് വെച്ചിട്ട് പറയാണ്, കാക്ക അതെനിക്ക് ഇപ്പോൾ പറഞ്ഞുതരണം പറഞ്ഞാൽ നീ എന്താ പറയാ? എന്താ നീ ആൾക്ക് മറുപടി? മോനെ, നീ ആദ്യം എൽ കെ ജി പഠിക്ക്, അത് കഴിഞ്ഞ് ഒന്നാം ക്ലാസ് ആവട്ടെ, രണ്ടാം ക്ലാസ് ആവട്ടെ, കുറച്ച് കഴിഞ്ഞാൽ നിനക്ക് മനസ്സിലാവുന്നില്ല. നമ്മൾ പറയാ യുക്തിവാദത്തിന്റെ വിഡ്ഢിത്തങ്ങൾ തലയിൽ പേർന്ന് ചില ആളുകൾ വന്ന് ചോദിക്കുന്ന ചോദ്യം എന്താണ്? അന്തരാവകാശത്തിൽ ഇന്ന കണക്കിന്റെ നിയമം ഇതെങ്ങനെ ശരിയാവുക? അവൻ ആദ്യം ഈമാങ്കാരി അറിയില്ല, ഇസ്ലാം കാര്യം എന്താണെന്നറിയില്ല, ഈ ദീന് എന്താണ് എന്ന് അവൻ അതിന്റെ ആദ്യം മുതൽ പഠിച്ചിട്ടില്ല. എങ്ങനെയാണ് സഹോദരൻ നിനക്ക് ആദ്യം തന്നെ വന്ന അന്തരാവകാശ നിയമം മനസ്സിലാവും? ഓ, എന്തൊരു കാര്യം പഠിക്കുന്നതിനും എൻ്റെ ഒരു തർത്തീവില്ല, എൻ്റെ ഒരു ക്രമമില്ലേ? അതുകൊണ്ട് ഈ പറഞ്ഞ അവസ്ഥ നമ്മൾ അവസാനിപ്പിക്കണം. ദീനി പ്രബോധന, പ്രത്യേകിച്ച് ഇക്കാലഘട്ടത്തിൽ യുക്തിവാദത്തിന് മറുപടി എന്ന് പറഞ്ഞ് ദിവസം തന്നെയാണ് പലപ്പോഴും യുക്തിവാദത്തിന് മറുപടി പറയുന്നവർ മറുപടി പറയുന്നതിനോടൊപ്പം അവർ ഏതൊരു ഇസ്ലാമിനെയാണോ പ്രതിരോധിക്കുന്നത് അതേ ഇസ്ലാമിന്റെ കടക്കൽ കത്തിവെക്കുന്ന വാദങ്ങളാണ് അറിയാതെ പറഞ്ഞു പോകുന്നത്. അതേ ഇസ്ലാമിന്റെ മര്യാദകളാണ് അവർ ചിലപ്പോൾ ഇല്ലാതാക്കി. ചില ആളുകൾ നിരീശ്വരവാദികൾക്ക് മറുപടി കൊടുക്കുന്ന എന്തെങ്കിലും കുറിപ്പ് വായിച്ചാൽ ഒരിത്തിരി ഹയാ ലജ്ജുള്ളവനത് വായിച്ചു തീർക്കാൻ പറ്റില്ല, അത്ര വലിയ വൃത്തികേടുകളായിരിക്കും. ഇതൊന്നും നാവ് കൊണ്ട് പറയുക എന്നൊരു മുസ്ലിമിന് യോജിച്ച മര്യാദയല്ല. നീ ഏത് ഇസ്ലാമിനാണോ പ്രതിരോധിക്കുന്ന ഇസ്ലാം നിന്റെ ജീവിതത്തിൽ വേണ്ടേ? ഇല്ലാതെ നീ ഇതിങ്ങനെ പ്രതിരോധിച്ചിട്ട് എന്താ കാര്യം? നീ ഇത് ജീവിതത്തിൽ കൊണ്ടടക്കുന്നില്ലെങ്കിൽ. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എല്ലാവരോടും ഞാൻ പറയട്ടെ, എന്നോട് നിങ്ങളോട് എനിക്ക് പറയാനുള്ള വളരെ ആത്മാർത്ഥമായ നസീഹത്താണ്. നിങ്ങൾക്ക് നന്നാവണോ? ഖൈറിലേക്ക് എത്തണോ? നിങ്ങളുടെ ദീന് ശരിയാക്കണമെന്ന ആഗ്രഹമുണ്ടോ? ദീനതിൻ്റെ ക്രമത്തിൽ പഠിക്കുക. അവിടുന്ന് കുറച്ച്, ഇവിടുന്ന് കുറച്ച്, അവിടെ കുറച്ച് സയൻസ്, ഇവിടെ കുറച്ച് അനന്തരാവകാശം, അവിടെ കുറച്ച് വിവാഹ നിയമം. ചിലപ്പോൾ വിവാഹത്തിന്റെ ഷർത്തും തുറന്നു പോകുന്നതെന്ന് അറിയണ്ടാവില്ല. ഇസ്ലാമിലെ വിവാഹ നിയമങ്ങളിലെ നീതി എന്ന് പറഞ്ഞിട്ട് ഭയങ്കര പ്രസംഗം നടത്തിയിട്ടുണ്ടാവും. അവന്റെ കല്യാണം വന്നാൽ ഇതെങ്ങനെ നടത്തണം എന്ന് ചിലപ്പോൾ അവൻ അറിയണ്ടാവില്ല. നാട്ടിൽ ഉസ്താനോട് ചോദിക്കും ഇതെങ്ങനെ നടത്തേണ്ടിയാണ്. പക്ഷെ അവൻ ചിലപ്പോ സോഷ്യൽ മീഡിയയിൽ ഇസ്ലാമിലെ വിവാഹ നിയമങ്ങൾ വിശദീകരിച്ചിട്ടുണ്ടാവും. എന്ത് അടിസ്ഥാനമാണ് ഇതിനുള്ളത്? ദീൻ പഠിക്കാതെ അതിന് പ്രതിരോധിക്കരുത്. അത് ഉപദ്രവമാണ്, ഉപകാരത്തെക്കാൾ ചെയ്യുക. പണ്ഡിതന്മാർ പറഞ്ഞു, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമ അദ്ദേഹം പറഞ്ഞു, അർറബ്ബാനി, യഥാർത്ഥ പണ്ഡിതൻ എന്ന് പറഞ്ഞാൽ, ഹുവൽ ലദീ യുഅല്ലിമു സിഗാറൽ മസാഇലി ഖബ്ല കിബാരിഹ. ഒരു മനുഷ്യൻ മുന്നിൽ വന്നിരുന്നാൽ അയാൾക്ക് ദീനിലെ ചെറിയ ചെറിയ വിഷയങ്ങൾ പഠിപ്പിച്ചു കൊടുത്തുകൊണ്ട് പതുക്കെ പതുക്കെ അയാളെ വലിയ വലിയ വിഷയങ്ങളിലേക്ക് എത്തിക്കുന്നവനാണ് യഥാർത്ഥ പണ്ഡിതൻ. ഖുർആൻ റബ്ബാനി ആകണമെന്നല്ല അള്ളാഹു പറഞ്ഞതല്ലേ, കൂനു റബ്ബാനിയീൻ ബിമാ തുഅല്ലിമൂനന്നാസ്, നിങ്ങൾ ജനങ്ങളെ പഠിപ്പിക്കുന്ന റബ്ബാനിയുകളാകണം അള്ളാഹു പറഞ്ഞതാണ്. എങ്ങനെ റബ്ബാനി ആവേണ്ടത്? ഊരോളം കേൾക്കാത്ത വിഷയം എടുത്ത് കൊണ്ടുവന്നിട്ടിട്ടാണോ റബ്ബാനിയാവുക? അല്ല, വലിയ വലിയ വിഷയങ്ങൾ പഠിപ്പിക്കുന്നതിന് മുൻപ് ചെറിയ വിഷയങ്ങൾ പഠിപ്പിക്കുക. എന്താ ചെറിയ വിഷയങ്ങൾ? ചെറിയ വിഷയങ്ങൾ യഥാർത്ഥത്തിൽ ചെറിയ വിഷയങ്ങളല്ല, അതാണ് വലിയ വിഷയങ്ങൾ. ഈമാൻ കാര്യം ചില ആൾക്കാരൊക്കെ കേൾക്കുമ്പോൾ ഇതൊക്കെ എത്ര കാലമായി കേട്ടതാണ്. അല്ല, ഇതാണ് കേൾക്കേണ്ടത്, ഇതാണ് പഠിക്കേണ്ടത്, ഇതാണ് പഠിപ്പിച്ചു കൊടുക്കേണ്ടത്. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ ദീൻ അതിൻ്റെ ക്രമത്തിൽ പാലിക്കുക, ക്രമം തെറ്റിക്കാതിരിക്കുക. ക്രമം തെറ്റിക്കുന്നത് നമ്മുടെ ദീനിന് ഉണ്ടാക്കിയെടുക്കുന്ന ഉപദ്രവം വളരെ വലുതാണ് എന്ന് നാം മനസ്സിലാക്കണം. ഈ വാക്ക് കേൾക്കുന്ന സഹോദരങ്ങൾ അവരുടെ പ്രവർത്തനങ്ങളെ നിസ്സാരവൽക്കരിച്ചുകൊണ്ടോ ഒന്നുമല്ല ഇത് ഞാൻ പറയുന്നത്. വള്ളണ്ടെന്ന് സ്ഥാപിക്കുന്നു, പക്ഷേ അവൻ സ്ഥാപിക്കുന്ന അള്ളാഹു ഖുർആൻ പറഞ്ഞ അള്ളാഹു അല്ലെങ്കിൽ പിന്നെ എന്ത് കാര്യമുള്ളത്? എന്ത് കാര്യമുള്ളത്? ഒരിക്കലും നിരീശ്വരവാദത്തിന് മറുപടി അറിയുന്ന ഒരാൾ പ്രസംഗിച്ചത് കേട്ടു, അയാൾ സ്ഥാപിച്ചെടുക്കുന്ന അള്ളാഹു ഖുർആൻ ഹദീസിലുള്ള അള്ളാഹു അല്ല, മുസ്ലിമാണ്. അവൻ പറയുന്ന അള്ളാഹു അവന്റെ ബുദ്ധിയിൽ ഉണ്ടാക്കിയതാണ്. ചില ആളുകൾ പറയും അള്ളാഹു എന്നാൽ പ്രപഞ്ച ശക്തിയാണ്, അത് വർണ്ണിക്കാനാവാത്ത സമസ്യയാണ് എന്നൊക്കെ പറയും. ഇതൊന്നും ഖുർആനിലും ഹദീസിലും പറഞ്ഞിട്ടില്ല. ഖുർആനിലും ഹദീസിലും പറഞ്ഞ റബ്ബുണ്ട്, അവനെ സ്ഥാപിക്കാനാകട്ടെ, ഇത്ര വലിയ പ്രയാസമില്ല. അള്ളാഹു സുബ്ഹാനഹു വതആല അവന്റെ ദീൻ പഠിക്കാൻ, അത് ശരിയാമണ്ണം പഠിക്കാൻ, അത് ഹൃദയത്തിൽ സ്വാധീനം ചെലുത്താൻ, ഈ പഠിക്കുന്നത് കൊണ്ട് പരലോകത്ത് ഉപകാരപ്പെടാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. അല്ലാഹുമ്മ അല്ലിംനാ മാ യൻഫഉനാ വൻഫഅനാ ബിമാ അല്ലംതനാ വസിദ്നാ ഇൽമ. اللهم انا نسالك علما نافعا ورزقا طيبا وعملا متقبلا. اللهم انا نسالك التقى والعفاف والغنى يا رب العالمين. اللهم انا نسالك من الخير كله عاجله واجله ما علمنا منه وما لم نعلم. اللهم انا نعوذ بك من الشر كله عاجله واجله ما علمنا منه وما لم نعلم. اللهم اصلح لنا ديننا الذي هو عصمه امرنا واصلح لنا دنيانا التي فيها معاشنا واصلح لنا اخرتنا التي فيها معادنا واجعل الحياه زياده لنا من كل خير واجعل الموت راحه لنا من كل شر. اللهم ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم واغفر لنا يا غافر المذنبين. وصلى الله وسلم وبارك على نبينا محمد وعلى اله وصحبه وسلم. سبحانك اللهم.